കാണാൻ ആർക്ക് കഴിയും? ആകാശത്തിന്റെ ഉയരവും ഭൂമിയുടെ വിസ്തൃതിയും പാതാളത്തിന്റെ ആഴവും നിർണയിക്കാൻ ആർക്ക് സാധിക്കും? ജ്ഞാനമാണ് എല്ലാറ്റിനും മുമ്പ് സൃഷ്ടിക്കപ്പെട്ടത്. വിവേകപൂർണമായ അറിവ് അനാദിയാണ്. ജ്ഞാനത്തിന്റെ വേരുകൾ ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു? അവിടെ സൂക്ഷ്മമാർഗങ്ങൾ ആരറിയുന്നു? ജ്ഞാനിയായി ഒരുവനേയുള്ളൂ. ഭയം ജനിപ്പിക്കുന്ന അവിടുന്ന് സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നു. കർത്താവാണ് ജ്ഞാനത്തെ സൃഷ്ടിച്ചത്. അവിടുന്ന് അവളെ കാണുകയും തിട്ടപ്പെടുത്തുകയും ചെയ്തു. തന്റെ സൃഷ്ടികളിലെല്ലാം അവിടുന്ന് അവളെ പകർന്നു. അവിടുന്ന് നൽകിയ അളവിൽ അവൾ എല്ലാവരിലും വസിക്കുന്നു. തന്നെ സ്നേഹിക്കുന്നവർക്ക് അവിടുന്ന് അവളെ സമർത്ഥമായി നൽകിയിരിക്കുന്നു. മഹത്വവും ആനന്ദവും സന്തോഷവും ആഹ്ലാദത്തിന്റെ മകുടവുമാണ് കർത്താവിനോടുള്ള ഭക്തി. അത് ഹൃദയത്തെ ആനന്ദിപ്പിക്കുന്നു. സന്തോഷവും ആനന്ദവും ദീർഘായുസ്സും പ്രദാനം ചെയ്യുന്നു. കർത്താവിനെ ഭയപ്പെടുന്നവന്റെ അവസാനം ശുഭമായിരിക്കും. മരണ ദിവസം അവൻ അനുഗ്രഹീതനാകും. കർത്താവിനോടുള്ള ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നു. മാതൃഗർഭത്തിൽ വിശ്വാസി ഉരുവാകുമ്പോൾ അവളും സൃഷ്ടിക്കപ്പെടുന്നു. മനുഷ്യരുടെ ഇടയിൽ അവൾ നിത്യവാസം ഉറപ്പിച്ചു. അവരുടെ സന്തതികളോടെ അവൾ വിശ്വസ്തത പുലർത്തും. കർത്താവിനോടുള്ള ഭക്തി ജ്ഞാനത്തിന്റെ പൂർണ്ണതയാണ്. അവൾ തന്റെ സൽഫലങ്ങൾ കൊണ്ട് മനുഷ്യരെ തൃപ്തരാക്കുന്നു. അവളുടെ ഭവന അഭികാമ്യ വസ്തുക്കൾ കൊണ്ട് നിറയുന്നു. അവളുടെ കലവറ വിഭവങ്ങൾ കൊണ്ടും. കർത്താവിനോടുള്ള ഭക്തി ജ്ഞാനത്തിന്റെ മകുടമാകുന്നു. അത് സമാധാനവും ആരോഗ്യവും സമർത്ഥമാക്കുന്നു. കർത്താവ് അവളെ കാണുകയും തിട്ടപ്പെടുത്തുകയും ചെയ്തു. അവിടുന്ന് അറിവും വിവേകവും വർഷിക്കുന്നു. ജ്ഞാനത്തെ ചേർത്തണയ്ക്കുന്നവരെ അവിടുന്ന് മഹത്വം അണിയിക്കുന്നു. കർത്താവിനോടുള്ള ഭക്തി ജ്ഞാനത്തിന്റെ തായ് വേരാണ്. ദീർഘായുസ് അവളുടെ ശാഖകളും. അനീതിയായ കോപത്തിന് ന്യായീകരണമില്ല. കോപം മനുഷ്യനെ നാശത്തിലേക്ക് തള്ളുന്നു. ക്ഷമാശീലന് കുറച്ചു കാലത്തേക്ക് മാത്രമേ സഹിക്കേണ്ടി വരൂ. അത് കഴിഞ്ഞാൽ അവന്റെ മുമ്പിൽ സന്തോഷം പൊട്ടിവിടരും. തക്ക സമയം വരെ അവൻ തന്റെ ചിന്ത രഹസ്യമായി വയ്ക്കുന്നു. അനേകർ അവന്റെ വിവേകത്തെ പ്രകീർത്തിക്കും. വിജ്ഞാന ഭണ്ഡാരങ്ങളിൽ ജ്ഞാനസൂക്തങ്ങൾ നിറഞ്ഞിരിക്കുന്നു. എന്നാൽ പാപിക്ക് ദൈവഭക്തി അരോചകമാണ്. ജ്ഞാനം ആഗ്രഹിക്കുന്നവൻ പ്രമാണം കാക്കട്ടെ. കർത്താവ് അത് പ്രദാനം ചെയ്യും. കർത്താവിനോടുള്ള ഭക്തി ജ്ഞാനവും പ്രബോധനവുമാകുന്നു. അവിടുന്ന് വിശ്വസ്തയിലും വിനയത്തിലും പ്രസാദിക്കുന്നു. കർത്താവിനോടുള്ള ഭക്തി അവഗണിക്കുകയോ വിഭക്ത ഹൃദയത്തോടെ അവിടുത്തെ സമീപിക്കുകയോ അരുത്. മനുഷ്യരുടെ മുമ്പിൽ കപടനാട്യം കാണിക്കാതെ അതരങ്ങളെ സൂക്ഷിക്കുക. വീണ് അവമതി ഏൽക്കാതിരിക്കാൻ ആത്മപ്രശംസ ഒഴിവാക്കുക. കപടഹൃദയനായ നീ കർത്താവിനെ ഭയപ്പെടാത്തത് കൊണ്ട് അവിടുന്ന് നിന്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തി സമൂഹത്തിന് മുമ്പാകെ നിന്നെ താഴ്ത്തും. എന്റെ മകനെ, നീ കർത്തൃ ശുശ്രൂഷിക്ക് ഒരുമ്പെടുന്നെങ്കിൽ പ്രലോഭനങ്ങളെ നേരിടാൻ ഒരുങ്ങിയിരിക്കുക. നിന്റെ ഹൃദയം അവക്രവും അചഞ്ചലവുമായിരിക്കട്ടെ. ആപത്തിൽ അടിപതറരുത്. അവിടുത്തോട് വിട്ടകലാതെ ചേർന്ന് നിൽക്കുക. നിന്റെ അന്ത്യദിനങ്ങൾ ധന്യമായിരിക്കും. വരുന്ന ദുരിതങ്ങളെല്ലാം സ്വീകരിക്കുക. ഞെരുക്കുന്ന ദൗർഭാഗ്യങ്ങളിൽ ശാന്തത വെടിയരുത്. എന്തെന്നാൽ സ്വർണം അഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നു. സഹനത്തിന്റെ ചൂളയിൽ കർത്താവിന് സ്വീകാര്യരായ മനുഷ്യരും. കർത്താവിൽ ആശ്രയിക്കുക. അവിടുന്ന് നിന്നെ സഹായിക്കും. നേരായ മാർഗത്തിൽ ചരിക്കുക. കർത്താവിൽ പ്രത്യാശയർപ്പിക്കുക. കർത്താവിന്റെ ഭക്തരെ അവിടുത്തെ കരുണയ്ക്ക് വേണ്ടി കാത്തിരിക്കുവീൻ. വീഴാതിരിക്കാൻ വഴിതെറ്റരുത്. കർത്താവിന്റെ ഭക്തരെ അവിടുത്തെ ആശ്രയിക്കുവീൻ. പ്രതിഫലം ലഭിക്കാതിരിക്കയില്ല. കർത്താവിന്റെ ഭക്തരെ ഐശ്വര്യവും നിത്യാനന്ദവും അനുഗ്രഹവും പ്രതീക്ഷിക്കുവീൻ. കഴിഞ്ഞ തലമുറകളെ പറ്റി ചിന്തിക്കുകയിൽ കർത്താവിനെ ആശ്രയിച്ചിട്ട് ആരാണ് ഭഗ്നാശനായത്? കർത്താവിന്റെ ഭക്തരിൽ ആരാണ് പരിത്യക്തനായത്? അവിടുത്തെ വിളിച്ചപേക്ഷിച്ചിട്ട് ആരാണ് അവഗണിക്കപ്പെട്ടത്? കർത്താവ് ആർദ്രഹൃദയനും കരുണാമയനുമാണ്. അവിടുന്ന് പാപങ്ങൾ ക്ഷമിക്കുകയും കഷ്ടതയുടെ ദിനങ്ങളിൽ രക്ഷയ്ക്കെത്തുകയും ചെയ്യുന്നു. ശീരത്വം നിറഞ്ഞ ഹൃദയങ്ങൾക്കും അലസകരങ്ങൾക്കും കപട ജീവിതം നയിക്കുന്ന പാപികൾക്കും കഷ്ടം, ദുർബല ഹൃദയർക്കും ദുരിതം. എന്തെന്നാൽ അവർക്ക് വിശ്വാസമില്ല, അവർ അരക്ഷിതരായിരിക്കും. ക്ഷമകെട്ടവർക്ക് ദുരിതം. കർത്താവ് ന്യായം വിധിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? കർത്താവിനെ ഭയപ്പെടുന്നവർ അവിടുത്തെ വചനം ധിക്കരിക്കുകയില്ല. അവിടുത്തെ സ്നേഹിക്കുന്നവർ അവിടുത്തെ മാർഗത്തിൽ ചരിക്കുന്നു. കർത്താവിനെ ഭയപ്പെടുന്നവർ അവിടുത്തെ ഇഷ്ടം അന്വേഷിക്കും. അവിടുത്തെ സ്നേഹിക്കുന്നവർ അവിടുത്തെ പ്രമാണങ്ങളാൽ പരിപുഷ്ടരാകും. കർത്താവിനെ ഭയപ്പെടുന്നവർ ഹൃദയം ഒരുക്കി വയ്ക്കും. അവിടുത്തെ മുമ്പിൽ വിനീതരായിരിക്കുകയും ചെയ്യും. നമുക്ക് മനുഷ്യകരങ്ങളിലല്ല, കർത്തൃകരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. എന്തെന്നാൽ അവിടുത്തെ പ്രഭാവം പോലെ തന്നെയാണ് അവിടുത്തെ കാരുണ്യവും. കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ പിതാവായ എന്റെ വാക്കു കേൾക്കുവീൻ, സുരക്ഷിതരായിരിക്കാൻ അതനുസരിച്ച് പ്രവർത്തിക്കുവീൻ. മക്കൾ പിതാവിനെ ബഹുമാനിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. അവിടുന്ന് പുത്രന്മാരുടെ മേൽ അമ്മയ്ക്കുള്ള അവകാശം ഉറപ്പിച്ചിരിക്കുന്നു. പിതാവിനെ ബഹുമാനിക്കുന്നവൻ തന്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം ചെയ്യുന്നു. അമ്മയെ മഹത്വപ്പെടുത്തുന്നവൻ നിക്ഷേപം കൂട്ടിവയ്ക്കുന്നു. പിതാവിനെ ബഹുമാനിക്കുന്നവനെ അവന്റെ മക്കൾ സന്തോഷിപ്പിക്കും. അവന്റെ പ്രാർത്ഥന കർത്താവ് കേൾക്കും. പിതാവിനെ ബഹുമാനിക്കുന്നവൻ ദീർഘകാലം ജീവിക്കും. കർത്താവിനെ അനുസരിക്കുന്നവൻ തന്റെ അമ്മയെ സന്തോഷിപ്പിക്കുന്നു. ദാസൻ എന്ന പോലെ അവൻ മാതാപിതാക്കന്മാരെ സേവിക്കും. പിതാവിനെ വാക്കിലും പ്രവൃത്തിയിലും ബഹുമാനിച്ച് അവന്റെ അനുഗ്രഹത്തിന് പാത്രമാവുക. പിതാവിന്റെ അനുഗ്രഹം മക്കളുടെ ഭവനങ്ങളെ ബലവത്താക്കും. അമ്മയുടെ ശാപാവയുടെ അടിത്തറ ഇളക്കും. മഹത്വം കാംക്ഷിച്ച് പിതാവിനെ അപമാനിക്കരുത്. പിതാവിന്റെ അപമാനം ആർക്കും ബഹുമതിയല്ല. പിതാവിനെ ബഹുമാനിക്കുന്നവൻ മഹത്വം ആർജിക്കുന്നു. അമ്മയെ അനാദരിക്കുന്നവൻ അപകീർത്തിക്കിരയാകും. മകനെ, പിതാവിനെ വാർദ്ധക്യത്തിൽ സഹായിക്കുക. മരിക്കുന്നതുവരെ അവന് ദുഃഖമുണ്ടാക്കരുത്. അവന് അറിവ് കുറവാണെങ്കിലും സഹിഷ്ണുത കാണിക്കുക. നീ എത്ര ബലവാനാണെങ്കിലും അവനെ നിന്ദിക്കരുത്. പിതാവിനോട് കാണിക്കുന്ന കാരുണ്യം വിസ്മരിക്കപ്പെടുകയില്ല. പാപങ്ങളുടെ കടം വീടുന്നതിന് അതുപകരിക്കും. കഷ്ടതയുടെ ദിനത്തിൽ അത് നിനക്ക് കാരുണ്യത്തിനായി ഭവിക്കും. സൂര്യപ്രകാശത്തിൽ മൂടൽ മഞ്ഞെന്ന പോലെ നിന്റെ പാപങ്ങൾ മാഞ്ഞുപോകും. പിതാവിനെ പരിത്യജിക്കുന്നവൻ ദൈവദൂഷണത്തിന് തുല്യമാണ്. മാതാവിനെ പ്രകോപിപ്പിക്കുന്നവൻ കർത്താവിന്റെ ശാപമേൽക്കും. മകനെ, സൗമ്യതയോടുകൂടെ കർത്തവ്യങ്ങൾ അനുഷ്ഠിക്കുക. ദൈവത്തിന് അഭിമതരായവർ നിന്നെ സ്നേഹിക്കും. നീ എത്ര ഉന്നതനാണോ അത്ര മാത്രം വിനീതനാവുക. അപ്പോൾ കർത്താവിന്റെ കൃപയ്ക്ക് നീ പാത്രമാകും. കർത്താവിന്റെ ശക്തി വലുതാണ്. വിനീതർ അവിടുത്തെ മഹത്വപ്പെടുത്തുന്നു. അതികഠിനമെന്ന് തോന്നുന്നത് അന്വേഷിക്കേണ്ട. ദുഷ്കരമായത് പരീക്ഷിക്കുകയും വേണ്ട. നിന്നെ ഏൽപ്പിച്ചതിനെ പറ്റി ചിന്തിക്കുക. നിഗൂഢമായത് നിനക്ക് ആവശ്യമില്ല. നിനക്ക് ദുഷ്കരമായവയിൽ ഇടപെടരുത്. എന്തെന്നാൽ മനുഷ്യന് അഗ്രാഹ്യമായ കാര്യങ്ങളാണ് നിനക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നത്. വിവേകശൂന്യമായ തീരുമാനം അനേകരെ വഴിതെറ്റിച്ചിട്ടുണ്ട്. അബദ്ധാഭിപ്രായം ചിന്ത കുഴപ്പമുണ്ടാക്കിയിട്ടുണ്ട്. നിർബന്ധ ബുദ്ധി നാശത്തിലൊടുങ്ങും. സാഹസബുദ്ധി അപകടത്തിൽ ചാടും. ദുശാഠ്യമുള്ള മനസ്സ് കഷ്ടതകൾക്ക് അടിപ്പെടും. പാപി പാപം കുന്നുകൂട്ടും. അഹങ്കാരിയുടെ കഷ്ടതകൾക്ക് പ്രതിവിധിയില്ല. എന്നാൽ ദുഷ്ടത അവനിൽ വേരുറച്ച് വളരുന്നു. ബുദ്ധിമാനായ മനുഷ്യൻ പഴമൊഴിയുടെ പൊരുൾ ഗ്രഹിക്കുന്നു. വിജ്ഞാനം ശ്രദ്ധിക്കുന്ന ചെവിയാണ് ബുദ്ധിമാൻ അഭിലഷിക്കുന്നത്. ജലം ജ്വലിക്കുന്ന അഗ്നിയെ കെടുത്തുന്നത് പോലെ ദാനധർമ്മം പാപത്തിന് പരിഹാരമാണ്. നന്മയ്ക്ക് പകരം നന്മ ചെയ്യുന്നവൻ സ്വന്തം ഭാവി ഉറപ്പിക്കുന്നു. വീഴ്ചയുണ്ടാകുമ്പോൾ അവന് സഹായം ലഭിക്കും. മകനെ, പാവപ്പെട്ടവന്റെ ഉപജീവനം തടയരുത്. ആവശ്യക്കാരനെ കാത്തിരുത്തി വിഷമിപ്പിക്കരുത്. വിശക്കുന്നവനെ ദുഃഖിപ്പിക്കരുത്. ഇല്ലാത്തവനെ ശോഭിപ്പിക്കരുത്. കോപാകുലമായ മനസ്സിന്റെ അസ്വസ്ഥതകൾ വർദ്ധിപ്പിക്കരുത്. യാചകന് ദാനം താമസിപ്പിക്കുകയും അരുത്. കഷ്ടത അനുഭവിക്കുന്ന ശരണാർത്ഥിയെ നിരാകരിക്കുകയോ ദരിദ്രനിൽ നിന്ന് മുഖം തിരിക്കുകയോ ചെയ്യരുത്. ആവശ്യക്കാരിൽ നിന്ന് കണ്ണു തിരിക്കരുത്. നിന്നെ ശപിക്കാൻ ആർക്കും ഇടം നൽകുകയും അരുത്. എന്തെന്നാൽ മനനൊന്ന് ശപിച്ചാൽ സൃഷ്ടാവത് കൈക്കൊള്ളും. സമൂഹത്തിൽ സമ്മതനാവുക, നായകനെ നമിക്കുക. പാവപ്പെട്ടവന്റെ വാക്ക് ശ്രദ്ധിച്ചു കേട്ട് സമാധാനത്തോടും സൗമ്യതയോടും കൂടി മറുപടി നൽകുക. മർദ്ദകന്റെ കയ്യിൽ നിന്ന് മർദ്ദിതനെ രക്ഷിക്കുക. അച്ചഞ്ചലിനായി ന്യായം വിധിക്കുക. അനാഥർക്ക് പിതാവും അവരുടെ അമ്മയ്ക്ക് ഭർത്തൃതുല്യനുമായിരിക്കുക. അപ്പോൾ അത്തിനെ നിന്നെ പുത്രനെന്ന് വിളിക്കുകയും അമ്മയുടേതിനേക്കാൾ വലിയ സ്നേഹം അവിടുന്ന് നിന്നോട് കാണിക്കുകയും ചെയ്യും. ജ്ഞാനം തന്റെ പുത്രന്മാരെ മഹത്വത്തിലേക്ക് ഉയർത്തുകയും തന്നെ തേടുന്നവനെ സഹായിക്കുകയും ചെയ്യുന്നു. ജ്ഞാനത്തെ സ്നേഹിക്കുന്നവൻ ജീവനെ സ്നേഹിക്കുന്നു. ജ്ഞാനത്തെ അതിരാവിലെ അന്വേഷിക്കുന്നവൻ ആനന്ദം കൊണ്ട് നിറയും. ജ്ഞാനത്തെ ആശ്ലേഷിക്കുന്നവൻ മഹത്വം പ്രാപിക്കും. ജ്ഞാനം വസിക്കുന്നിടം കർത്താവിനാൽ അനുഗ്രഹീതം. ജ്ഞാനത്തെ സേവിക്കുന്നവൻ പരിശുദ്ധനായവനെ സേവിക്കുന്നു. ജ്ഞാനത്തെ സ്നേഹിക്കുന്നവനെ കർത്താവ് സ്നേഹിക്കുന്നു. ജ്ഞാനത്തെ അനുസരിക്കുന്നവൻ ജനതകളെ വിധിക്കും. അവളുടെ വാക്ക് കേൾക്കുന്നവൻ സുരക്ഷിതനായിരിക്കും. ജ്ഞാനത്തെ വിശ്വസിക്കുന്നവന് അവളെ ലഭിക്കും. അവന്റെ സന്തതികൾക്കും അവൾ അധീനയായിരിക്കും. ആദ്യം അവനെ ക്ലിഷ്ടമാർഗങ്ങളിലൂടെ നയിക്കും. അങ്ങനെ അവനിൽ ഭയവും ഭീരുത്വവും ഉളവാക്കും. അവനിൽ വിശ്വാസം ഉറയ്ക്കുന്നത് വരെ അവൾ തന്റെ ശിക്ഷണത്താൽ അവനെ പീഡിപ്പിക്കും. തന്റെ ശാസനങ്ങൾ വഴി അവനെ പരീക്ഷിക്കുകയും ചെയ്യും. അതിനുശേഷം അവൾ നേർവഴി കാട്ടി അവനെ ആനന്ദിപ്പിക്കുകയും അവന് തന്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തി കൊടുക്കുകയും ചെയ്യും. അവൻ വഴിതെറ്റിപ്പോയാൽ അവൾ അവനെ പരിത്യജിക്കുകയും നാശത്തിനെ വിടുകയും ചെയ്യും. തക്ക സമയം വിവേചിച്ചറിയുകയും തിന്മയ്ക്കെതിരെ ജാഗരൂകത പുലർത്തുകയും ചെയ്യുക. സ്വയം അവമാനം വരുത്തി വെക്കരുത്. എന്തെന്നാൽ പാപഹേതുവായ ലജ്ജയുണ്ട്. മഹത്വവും കൃപയും നൽകുന്ന ലജ്ജയുമുണ്ട്. നിനക്ക് തന്നെ ദ്രോഹം ചെയ്യുന്ന വിധം പക്ഷപാതം കാണിക്കരുത്. നിന്റെ പതനത്തിന് കാരണമാകും വിധം അന്യർക്ക് വഴങ്ങുകയും അരുത്. ഉചിതമായ സന്ദർഭങ്ങളിൽ സംസാരിക്കാതെ പിൻവാങ്ങരുത്. ജ്ഞാനം നീ മറച്ചു വയ്ക്കരുത്. ജ്ഞാനവും പ്രബോധനവും ഭാഷണത്തിലൂടെ പ്രകടമാകുന്നു. സത്യവിരുദ്ധമായി ഒരിക്കലും വാദിക്കരുത്. സ്വന്തം വജ്ഞതയെ കുറിച്ച് ബോധവാനായിരിക്കണം. തെറ്റു സമ്മതിക്കാൻ ലജ്ജിക്കേണ്ടതില്ല. ഒഴുക്കിനെതിരെ നീന്തരുത്. വിട്ടിക്ക് കീഴ്പ്പെടരുത്. അധികാരികളോട് പക്ഷപാതം കാണിക്കരുത്. മരിക്കേണ്ടി വന്നാലും സത്യം വെടിയരുത്. ദൈവമായ കർത്താവ് നിനക്ക് വേണ്ടി പൊരുതിക്കൊള്ളും. വിവേകം വിട്ട് സംസാരിക്കരുത്. പ്രവൃത്തിയിൽ അശ്രദ്ധയും ആലസ്യവും പാടില്ല. ഭവനത്തിൽ സിംഹത്തെ പോലെ ആകരുത്. ഭൃത്യന്മാരുടെ കുറ്റം നോക്കി നടക്കരുത്. വാങ്ങാൻ കൈനീട്ടുകയോ കൊടുക്കുമ്പോൾ പിൻവലിക്കുകയോ അരുത്. സമ്പത്തിൽ ആശ്രയിക്കരുത്. എനിക്ക് മതിയാവോളം ഉണ്ടെന്ന് മേനി പറയുകയും അരുത്. സ്വന്തം കഴിവിൽ ആശ്രയിച്ച് ഹൃദയാഭിലാഷങ്ങൾക്കൊത്ത് ജീവിക്കരുത്. ആരും തന്നെ നിയന്ത്രിക്കാൻ എന്ന് പറയരുത്, കർത്താവ് നിന്നെ ശിക്ഷിക്കും. തീർച്ച പാപം ചെയ്തിട്ട് എനിക്ക് എന്ത് സംഭവിച്ചു എന്നും പറയരുത്. കർത്തൃകോപം സാവധാനമേ വരൂ, ക്ഷമിക്കുമെന്നോർത്ത് വീണ്ടും വീണ്ടും പാപം ചെയ്യരുത്. അവിടുത്തെ കാരുണ്യം നിസ്സീമമാണ്, അവിടുന്ന് എന്റെ എണ്ണമറ്റ പാപങ്ങൾ ക്ഷമിക്കും എന്ന് പറയരുത്. കാരുണ്യത്തോടൊപ്പം ക്രോധവും കർത്താവിലുണ്ട്, അവിടുത്തെ ക്രോധം പാപിയുടെ മേൽ പതിക്കും. കർത്താവിങ്കിലേക്ക് തിരിയാൻ വൈകരുത്, നാളെ നാളെ എന്ന് നീട്ടിവെക്കുകയും വരുത്. അവിടുത്തെ ക്രോധം അവിചാരിതമായി ഉണരുകയും ആ ശിക്ഷയിൽ നീ നശിക്കുകയും ചെയ്യും. വ്യാജം കൊണ്ട് നേടിയ ധനത്തിൽ ആശ്രയിക്കരുത്, ആപത്തിൽ അത് ഉപകരിക്കുകയില്ല. ഏത് കാറ്റത്തും പാറ്റുകയോ എല്ലാ മാർഗത്തിലും ചരിക്കുകയോ അരുത്. കപട ഭാഷണം നടത്തുന്ന പാവി ചെയ്യുന്നത് അതാണ്. നീ അറിവിൽ സ്ഥൈര്യം പാലിക്കുക, നിന്റെ വാക്കുകളിൽ പൊരുത്തക്കേടുണ്ടാകരുത്. കേൾക്കുന്നതിൽ ജാഗരൂകതയും മറുപടി പറയുന്നതിൽ അവധാനവും കാട്ടുക. അറിയാമെങ്കിലേ പറയാവൂ, ഇല്ലെങ്കിൽ വായ് തുറക്കരുത്. മാനവും അപമാനവും വാക്കിലൂടെ വരുന്നു, വീഴ്ചയ്ക്ക് വഴിതെളിക്കുന്നതും നാവ് തന്നെ. ഏഷണിക്കാരനെന്ന് പേര് കേൾപ്പിക്കരുത്, നാവ് കൊണ്ട് കെണി വയ്ക്കുകയും അരുത്. കള്ളന് അവമതിയും കപടഭാഷയ്ക്ക് രൂക്ഷമായ ശകാരവും ലഭിക്കും. കാര്യം വലുതായാലും ചെറുതായാലും അനുചിതമായി പ്രവർത്തിക്കരുത്. സ്നേഹിതനാകുന്നതിന് പകരം ശത്രുവായി തീരരുത്. ദുഷ്കീർത്തി അപമാനവും നിന്നെ ഉളവാക്കുന്നു, കപടഭാഷയ്ക്കും ഇത് തന്നെ പ്രതിഫലം. അഭിലാഷങ്ങൾക്ക് അടിപ്പെടരുത്, അവ നിന്നെ കാളക്കുറ്റിനെ പോലെ കുത്തിക്കീറും. അവ നിന്റെ ഇലകൾ ഭക്ഷിക്കുകയും നിന്റെ ഫലങ്ങൾ നശിപ്പിക്കുകയും ചെയ്യും. നീ ഒരു ഉണക്കമരമായി തീരും. ദുഷിച്ച ഹൃദയം അവനവനെ തന്നെ നശിപ്പിക്കുന്നു, ശത്രുക്കളുടെ മുമ്പിൽ അവൻ പരിഹാസപാത്രമായി തീരും. മധുരമൊഴി സ്നേഹിതന്മാരെ ആകർഷിക്കുന്നു, മധുരഭാഷണം സൗഹൃദത്തെ ഉത്തേജിപ്പിക്കുന്നു. എല്ലാവരിൽ നിന്ന് സൗഹൃദം സ്വീകരിച്ചുകൊള്ളുക, എന്നാൽ ആയിരത്തിൽ ഒരുവനിൽ നിന്ന് ഉപദേശം സ്വീകരിക്കാവൂ. പരീക്ഷിച്ചറിഞ്ഞ സ്നേഹിതനെ സ്വീകരിക്കാവൂ, വേഗം അവനെ വിശ്വസിക്കുകയും വരുത്. സൗകര്യം നോക്കി സൗഹൃദം നടിക്കുന്നവരുണ്ട്, കഷ്ടദിനത്തിൽ അവരെ കാണുകയില്ല. സ്നേഹിതൻ ശത്രുവായി മാറാം, കലഹം പരസ്യമാക്കി നിന്നെ അപമാനിച്ചേക്കാം. തീന്മേശ കൂട്ടുകാരൻ കഷ്ടദിനത്തിൽ നിന്നോടുകൂടെ കാണുകയില്ല. ഐശ്വര്യത്തിൽ അവൻ നിന്നോട് ഒട്ടി നിൽക്കുകയും നിന്റെ ദാസന്മാരോട് സ്വതന്ത്രമായി ഇടപെടുകയും ചെയ്യും. നിന്റെ തകർച്ചയിൽ അവൻ നിനക്കെതിരെ തിരിയുകയും നിന്നെ ഒഴിഞ്ഞു നടക്കുകയും ചെയ്യും. ശത്രുക്കളിൽ നിന്നകന്നിരിക്കുകയും സ്നേഹിതരോട് സൂക്ഷിച്ചു പെരുമാറുകയും ചെയ്യുക. വിശ്വസ്തനായ സ്നേഹിതൻ ബലിഷ്ഠമായ സങ്കേതമാണ്. അവനെ കണ്ടെത്തിയവൻ ഒരു നിധി നേടിയിരിക്കുന്നു. വിശ്വസ്ത സ്നേഹിതനെ പോലെ അമൂല്യമായ ഒന്നുമില്ല, അവന്റെ മാഹാത്മ്യം അളവറ്റതാണ്. വിശ്വസ്തനായ സ്നേഹിതൻ ജീവാമൃതമാണ്. കർത്താവിനെ ഭയപ്പെടുന്നവൻ അവനെ കണ്ടെത്തും. ദൈവഭക്തന്റെ സൗഹൃദം സുദൃഢമാണ്, അവന്റെ സ്നേഹിതനും അവനെ പോലെ തന്നെ. മകനെ, ചെറുപ്പം മുതലേ ഞാൻ ഉപദേശം തേടുക, വാർദ്ധക്യത്തിലും നീ ജ്ഞാനം സമ്പാദിച്ചു കൊണ്ടിരിക്കും. ഉഴുതു വിതയ്ക്കുന്ന കർഷകനെ പോലെ അവളെ സമീപിക്കുകയും നല്ല വിളവിന് വേണ്ടി കാത്തിരിക്കുകയും ചെയ്യുക. എന്തെന്നാൽ അവളുടെ വയലിൽ അല്പനേരം അധ്വാനിച്ചാൽ വളരെ വേഗം വിഭവങ്ങൾ ആസ്വദിക്കാം. ശിക്ഷണം ലഭിക്കാത്തവന് അവൾ കർക്കശയാണ്. ബുദ്ധിഹീനനെ അവളോടുകൂടെ വസിക്കുക അസാധ്യം. അവൾ അവനെ ദുർവഹമായ കല്ലുപോലെയാണ്. അവൻ അവളെ വേഗം ഉപേക്ഷിക്കും. ജ്ഞാനം അവളുടെ പേര് സൂചിപ്പിക്കുന്നത് പോലെ ഏറെ പേർക്കും അപ്രാപ്യാണ്. മകനെ എന്റെ തീരുമാനം സ്വീകരിക്കുക, എന്റെ ഉപദേശം നിരാകരിക്കരുത്. നിന്റെ കാലുകൾ അവൾ ബന്ധിക്കട്ടെ, നിന്റെ കഴുത്ത് അവളുടെ ചങ്ങല അണിയട്ടെ. ജ്ഞാനത്തിന്റെ മുഖത്തിന് ചുമല് താഴ്ത്തുക, അവളുടെ കടിഞ്ഞാൻ കുടഞ്ഞെറിയരുത്. പൂർണ്ണ ഹൃദയത്തോടെ അവളെ സമീപിക്കുക. ജ്ഞാനത്തിന്റെ മാർഗത്തിൽ തന്നെ സഞ്ചരിക്കാൻ സർവശക്തിയും പ്രയോഗിക്കുക. അന്വേഷിക്കുകയും തിരയുകയും ചെയ്യുക, ജ്ഞാനം നിനക്ക് വെളിപ്പെടും. കണ്ടെത്തി കഴിഞ്ഞാൽ വിട്ടുകളയരുത്, ഒടുവിൽ ജ്ഞാനം നിനക്ക് ശാന്തി പ്രദാനം ചെയ്യും. അവൾ നിനക്ക് ആനന്ദമായി പരിണമിക്കുകയും ചെയ്യും. അപ്പോൾ അവളുടെ ബന്ധനം നിനക്ക് സംരക്ഷണവും അവളുടെ ചങ്ങല നിനക്ക് അലങ്കാരവുമായിരിക്കും. അവളുടെ മുഖസ്വർണ്ണാഭരണവും കടിഞ്ഞാൽ നീലച്ചരടുമാകും. മഹത്വത്തിന്റെ നിലയങ്കി പോലെ നീ അവളെ ധരിക്കും. തിളങ്ങുന്ന കിരീടം പോലെ നീ അവളെ അണിയും. മകനെ മനസ്സ് വെച്ചാൽ നിനക്ക് ജ്ഞാനിയാകാം, ഉത്സാഹിച്ചാൽ നിനക്ക് സമർത്ഥനാകാം, താല്പര്യപൂർവ്വം ശ്രദ്ധിച്ചാൽ അറിവ് ലഭിക്കും. ഏകാഗ്രചിത്തൻ വിവേകിയാകും. മുതിർന്നവരുടെ ഇടയിൽ പക്വതിയോടെ ചേർന്ന് നിൽക്കുക. ദിവ്യ ഭാഷണം ശ്രവിക്കാൻ മനസ്സിരുത്തുക. ജ്ഞാനസൂക്തമൊന്നും വിട്ടുകളയരുത്. ജ്ഞാനിയായ ഒരുവനെ കണ്ടെത്തിയാൽ അവനെ സന്ദർശിക്കാൻ വൈകരുത്. നിന്റെ പാദങ്ങൾ അവന്റെ വാതിൽപ്പടി നിരന്തരം സ്പർശിക്കട്ടെ. കർത്താവിന്റെ നിയമങ്ങളെ പറ്റി ചിന്തിക്കുക, അവിടുത്തെ പ്രമാണങ്ങളെ പറ്റി സദാ ധ്യാനിക്കുക. അവിടുന്ന് തന്നെയാണ് നിനക്ക് ഉൾക്കാഴ്ച നൽകുന്നത്. നിന്റെ ജ്ഞാന തൃഷ്ണ അവിടുന്ന് ശമിപ്പിക്കും. ദൈവമേ നിനക്ക് യോഗ്യമാകുന്നു.
പിതാവിനും പുത്രനും
പരിശുദ്ധാത്മാവിനും തന്നെ
ആകാശവും ഭൂമിയും നിന്റെ മഹത്വം ഉണ്ടെന്ന് അറിഞ്ഞിരിക്കുന്ന ഭഗവാന്റെ നമ്പുരാൻ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനാവുന്ന വിവരങ്ങളെ സ്തുതി.
ദൈവമായ അർത്ഥാവിന്റെ തിരുനാമത്തിൽ വന്നവനും വരുമാരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാവുന്ന വിവരങ്ങളിൽ സ്തുതി. പറയ്ക്കുമോ ത്രിയേക ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഔത്തസ്വദ്രാസനത്തിന്റെ നേതൃത്വത്തിൽ ബുധനാഴ്ച തോറും നടത്തിവരുന്ന അനുഗ്രഹീതമായ ടെലിഫോണിക് പ്രാർത്ഥനാ കൂട്ടായ്മയിലേക്ക് എല്ലാ ദൈവമക്കളെയും വളരെ സ്നേഹാദരോടുകൂടി സ്വാഗതം ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിലായിരുന്നുകൊണ്ട് ദൈവസന്നിധിയിലായിരിക്കാനും ദൈവശബ്ദം കേൾപ്പാനും തമ്മിനാൽ ഒരുക്കി തന്ന ആയസിനെയും ആരോഗ്യത്തെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും വന്ദിക്കുകയും ചെയ്യാം. സാധാരണ ഓർപ്പിക്കുന്നത് പോലെ ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും മൂല്യമേറിയ ശ്രേഷ്ഠമേറിയ നിമിഷം തമ്പുരാന്റെ സന്നിധിയിലായിരിക്കാൻ തക്കവണ്ണം താൻ ഒരുക്കി വെച്ചിരിക്കുന്ന നിമിഷങ്ങളാണ്. ആ നിമിഷങ്ങളിൽ ദൈവമഹത്വത്തിന് വേണ്ടിയും ദൈവിക ആരാധനയ്ക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുവാനും നമ്മുടെ ശുശ്രൂഷകളൊക്കെ സ്വർഗത്തിൽ സ്വീകരിക്കപ്പെടുവാനും ഇടയാകണമേ എന്ന പ്രാർത്ഥനയോടുകൂടി ഈ ശുശ്രൂഷ നമുക്ക് ആരംഭിക്കാം. ഈ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുന്ന ഭദ്രാസനമത്ര പുലിത്ത തിരുമനസിന്റെ സാന്നിധ്യം കൂടെ ഇല്ലെങ്കിൽ തന്നെയും പ്രത്യേകമായിട്ട് തിരുമേനിയെ ഓർക്കുകയും തിരുമേനിയെ സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. ഏറ്റവും കൂടുതൽ സന്തോഷമുള്ളത് ഇന്നത്തെ ഈ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുവാൻ തക്കവണ്ണം അങ്കമാലി ഭദ്രാസനത്തിന് മാത്ര പോലത്തെയായിരിക്കുന്ന അഭിനയ യൂഹാനോർ മാർപ്പോളി പുറത്തിരുമേനിയുടെ സാന്നിധ്യം ഉണ്ടെന്നുള്ളത് ഏറ്റവും സന്തോഷപൂർവ്വം ഞാൻ ഓർക്കുകയും നിങ്ങളെല്ലാവരുടെയും പേരിൽ വളരെ വിനയത്തോടുകൂടി അഭിനയ തിരുമനസിനെ ധന്യമാർന്ന ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യട്ടെ. വിവിധ സ്ഥലങ്ങളിലിരുന്നുകൊണ്ട് ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന ഭദ്രാസനത്തിലെ എല്ലാ ആരാധ്യരായ വൈദിക ശ്രേഷ്ഠയും വളരെ സ്നേഹ ആദര ബഹുമാനത്തോടുകൂടി ധന്യമാർന്ന ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സ്ഥാനസ്ഥലങ്ങളിലിരുന്നുകൊണ്ട് ഭദ്രാസനത്തും പുറത്തുമായി ഇരിക്കുന്ന എല്ലാ വിശ്വാസികളെയും വളരെ പ്രാർത്ഥനയോടും സ്നേഹത്തോടും കൂടെ അനുഗ്രഹീതമാകുന്ന ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സുവിശേഷ ഗീതങ്ങളിലെ 44-ാമത്തെ ഗീതം ദൈവസന്നിധിയിൽ നമുക്ക് ചേർന്ന് സമർപ്പിക്കാം. സുവിശേഷ ഗീതങ്ങളിലെ 44-ാമത്തെ ഗീതം. കണ്ണുനീർ മാറി വേദനകൾ എന്നു മാറുമോ, നിന്ദകൾ മാറി നല്ല ദിനം എന്ന് കാണുമോ. ജീവിതം മുഴുവൻ ഒരു പ്രതീക്ഷയുടെ പ്രത്യാശയുടെ ആകത്തുകയാണ്. ജീവിതത്തിൽ ഏത് പ്രതിബന്ധങ്ങളും പ്രയാസങ്ങളും കടന്നു വന്നാലും എന്നെ അനുസ്യൂതം നയിക്കുവാൻ തക്കവണ്ണം എന്റെ ആത്മനാഥൻ കൂടെയുണ്ട് എന്നുള്ള ഒരു ബോധ്യവും ഹൃദയത്തിൽ ഉണ്ടായിട്ടുള്ള കണ്ണുകളിൽ ഉള്ള എല്ലാ ഈറനും തുടച്ചു നീക്കിക്കൊണ്ട് ധൈര്യത്തിന്റെയും സന്തോഷത്തിന്റെയും ശ്രേഷ്ഠമായ തലങ്ങളിലേക്ക് അനുനിമിഷം അവന്റെ ബലമുള്ള ഭുജങ്ങളിൽ എന്നെ താങ്ങി എഴുന്നേൽപ്പിക്കും എന്നുള്ള പ്രതീക്ഷയാണ് ഏത് പ്രതിബന്ധങ്ങളെയും അതിജീവിച്ചുകൊണ്ട് ചുവടുകൂടെ ഉൾക്കാൻ തക്കവണ്ണം നമുക്ക് പ്രേരിതമായിരിക്കുന്നത്. അപരിശുദ്ധാത്മാവിന്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ പ്രതീക്ഷയോടുകൂടി പ്രത്യാശയോടുകൂടി ഈ ഗാനം നമുക്ക് സമർപ്പിക്കാം.
കണ്ണു നീർ പാറി വേദനകൾ നിന്നു മാറുമോ, നിന്ദകൾ മാറി നല്ല ദിനം എന്നു കാണുമോ, നിന്ദകൾ മാറി നല്ല ദിനം എന്നു കാണുമോ, ഭാരം പ്രയാസം ഏറിടുമ്പോൾ നിന്റെ പൊന്മുഖം തേടി സഹായം നേടുമേ ഞാൻ, പൊന്നു നാഥനെ തേടി സഹായം നേടുമേ ഞാൻ, പൊന്നു നാഥനെ കണ്ടു നീർ പാറി വേദനകൾ നിന്നു മാറുമോ, നിന്ദകൾ മാറി നല്ല ദിനം എന്നു കാണുമോ, നിന്ദകൾ മാറി നല്ല ദിനം എന്നു കാണുമോ, ശാശ്വത മാമൻ പാർപ്പിടമോ അല്ലി ഭൂമിയിൽ, ഭൂതലെ ഞാനൊരു അന്യനല്ലോ യാത്ര ചെയ്യുവാ, ഭൂതലെ ഞാനൊരു അന്യനല്ലോ യാത്ര ചെയ്യുവാ, കണ്ണു നീർ മാറി വേദനകൾ നിന്നു മാറുമോ, നിന്ദകൾ മാറി നല്ല ദിനം എന്നു കാണുമോ, നിന്ദകൾ മാറി നല്ല ദിനം എന്നു കാണുമോ, പൊൻകാരം നീട്ടി താങ്ങണമേ യേശുനായക, നിൻ തിരുമാറിൽ താങ്ങുവോളം ഈ നിന്ദാസനെ, നിൻ തിരുമാറിൽ ചായുവോളം ഈ നിന്ദാസനെ, കണ്ണു നീർ മാറി വേദനകൾ എന്നു മാറുമോ, നിന്ദകൾ മാറി നല്ല ദിനം എന്നു കാണുമോ, നിന്ദകൾ മാറി നല്ല ദിനം എന്നു കാണുമോ.
മരണമില്ലാത്തവനെ
നീ പരിശുദ്ധനാവുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുറിച്ചിറങ്ങിയപ്പെട്ടവനെ ഞങ്ങളോട്
കരുണിച്ചു.
മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാവുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുറിച്ചിറങ്ങിയപ്പെട്ടവനെ ഞങ്ങളോട്
കരുണിച്ചു.
നീ പരിശുദ്ധനാവുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാവുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുറിച്ചിറങ്ങിയപ്പെട്ടവനെ ഞങ്ങളോട് കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ.
നിനക്ക് സ്തുതി
കർത്താവേ, നിനക്ക് സ്തുതി. പാപികളായ നിന്റെയാരോട് കരുണ ചെയ്യുന്ന മെസ്സിയ രാജാവേ, നിനക്ക് സ്തുതി. പാറയ്ക്കോ
ഞങ്ങളുടെ പിത പിതാവേ,
നാം പരിശുദ്ധപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, തിരുവിശ്വസ്വർഗത്തിലെ പോലെ ഭൂമിയിൽ വാങ്ങണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം തരണമേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ, പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, പിന്നെയോ ദുഷ്ടമന്ത്രം ഞങ്ങളെ രക്ഷിച്ചോളണമേ, എന്നുകൊണ്ടെന്നാൽ രാജ്യശക്തി മഹത്വം എന്നേക്ക് നിനക്കുള്ളതാകുന്നു. ആമീൻ.
പറഞ്ഞറിയമേ, നിനക്ക് സമാധാനം.
നമ്മുടെ കർത്താവിനോട് കൂടെ നീ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ വയറ്റിൽ ഫലമായ നമ്മുടെ കർത്താവായ യേശുമിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. സുതലനകറിയാമേ, തമ്പുരാന്റെ അമ്മ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും അപ്പോഴും ഞങ്ങളുടെ മരണസമയത്തിലും ദൈവനമരട അപേക്ഷിച്ചുകൊള്ളണമേ. ആമീൻ. ബാറക്കുമോർ, എന്റെ കർത്താവേ, ഇതാ നിന്റെ അടുക്കിലേക്ക് എന്റെ കൈകൾ നീട്ടപ്പെട്ടിരിക്കുന്നു. എന്റെ കണ്ണുകൾ നിന്റെ കർണങ്ങൾക്കായി നോക്കിക്കൊണ്ടിരിക്കുന്നു. ഞാൻ നിന്നെ വിളിക്കുകയും നിന്നിൽ അഭയം പ്രാപിക്കുകയും കൃപയെ നിന്നോട് യാചിക്കുകയും നിന്റെ കരുണയോട് അപേക്ഷിക്കുകയും ചെയ്യുന്നു. എന്നെ നീ മറന്നു കളയരുത്, എന്നെ കൈവിട്ട് കളയരുത്, എന്നെ ഉപേക്ഷിക്കുകയും വരുത്. നീ എന്റെ വൈരികൾക്ക് നിന്നയാക്കി തീർക്കരുത്, എന്റെ സഖാക്കൾക്ക് ഞാൻ പരിഹാസമായി തീരരുത്. ഞാൻ കുറ്റക്കാരനായി തീർന്നിട്ട് സാത്താൻ സന്തോഷിക്കരുത്. അസൂയക്കാരൻ എന്റെ തെറ്റുകളെ ചൊല്ലി പ്രശംസിക്കുമാറാകരുത്. ഞാൻ നിന്റെ തൊഴുത്തിൽ നിന്ന് പുറത്തു പോകുമാറാകരുത്. ഞാൻ നിന്റെ വഴിവിട്ട് നടക്കുമാറാകരുത്. നിന്റെ കൃപ എന്നിൽ നിന്ന് മാറ്റിക്കളയരുത്. എന്നാലോ നിന്റെ ദയവാലനെ കാത്തുകൊള്ളണമേ, എന്നെ നിനക്കുള്ളവനാക്കി തീർക്കണമേ. ഞാൻ നിന്നെ മറന്നതുപോലെ നീ എന്നെ മറക്കരുത്. എന്തെന്നാൽ നീ ഉടയവനും ഞാൻ ദാസനുമാകുന്നു, നീ സ്രഷ്ടാവും ഞാൻ സൃഷ്ടിയുമാകുന്നു, നീ പ്രകാശവും ഞാൻ അന്ധകാരവും, നാശം പിടിച്ച ചെളിയും നിന്ദ്യമായ കൊതുകും കോണുകളിലെ ചപ്പും കുപ്പക്കുഴിയിലെ എച്ചിലുമാകുന്നു. എന്നോട് ദയവുണ്ടായി എനിക്ക് പാപപരിഹാരം നൽകണമേ, എന്നെ ശുദ്ധീകരിച്ച് വെടിപ്പാക്കണമേ. ദുർവികാരങ്ങളിൽ നിന്നും, ശക്തിയുള്ള കയ്യിൽ നിന്നും, ബലമുള്ള കാലിൽ നിന്നും, അക്രമമുള്ള അധികാരത്തിൽ നിന്നും, കവർച്ചക്കാരായ ജനങ്ങളിൽ നിന്നും, പഞ്ചകനായ ദുഷ്ടതയിൽ നിന്നും എന്നെ ഒഴിച്ചു രക്ഷിക്കണമേ. വാളിൽ നിന്നും, അടിമയിൽ നിന്നും, ഭൂകമ്പത്തിൽ നിന്നും, ഭയത്തിൽ നിന്നും, ശരീരത്തെ വ്യസനിപ്പിക്കുകയും ആത്മാവിനെ അക്ഷതപ്പെടുത്തുകയും ചെയ്യുന്ന സങ്കടകരമായ സകല ശിക്ഷകളിൽ നിന്നും എന്നെ രക്ഷിക്കണമേ. അത് നീതിവാന്മാരുടെയും പുണ്യവാന്മാരുടെയും പരിഭാഗത്തിലുള്ളവരുടെയും പ്രമാചാരങ്ങളുടെയും പ്രാർത്ഥനയാൽ തന്നെ. ആമീൻ. പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നവനെ നിന്റെ വലതു തൃക്കൈ എന്റെ മേൽ ആവർത്തിപ്പിക്കണമേ. ദീർഘക്ഷമയുള്ളവനും കൃപയെ സത്യം വളരെയുള്ളവനുമേ, നീ എന്നോട് ദീർഘക്ഷമയുള്ളവനായിരിക്കണമേ. സമുദ്രത്തിലെ ഓളങ്ങളെ അടക്കുന്നവനെ, കലങ്ങിയിരിക്കുന്ന എന്റെ പാപങ്ങളെ അടക്കണമേ. മനോവേദനയിലിരിക്കുന്നവരെ ചേർത്തുകൊള്ളുന്നവനെ, എന്റെ ആത്മാവനെ നിങ്ങളിലേക്ക് ചേർക്കണമേ. കുറ്റങ്ങളെയും പാപങ്ങളെയും ക്ഷമിക്കുന്നവനെ, എന്റെ കുറ്റങ്ങളെയും പാപങ്ങളെയും എന്നോട് ക്ഷമിക്കണമേ. നിന്റെ ദാസന്മാരെ കാത്തുകൊള്ളുന്നവനും തന്റെ ഭവനക്കാരെ സൂക്ഷിച്ചുകൊള്ളുന്നവനുമായവനെ, ഞാൻ തിന്മയായിട്ട് വിചാരിക്കുകയും പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യാതെ എന്റെ വായ്ക്കൊരു കാവൽക്കാരനെയും എന്റെ സ്മരണകൾക്ക് ഒരു കാവൽക്കാരനെയും എന്റെ ഇന്ദ്രിയങ്ങൾക്കൊരു കാവൽക്കാരനെയും എന്റെ ഹൃദയത്തിനൊരു കാവൽക്കാരനെയും എന്റെ വിചാരങ്ങൾക്കൊരു കാവൽക്കാരനെ നിയമിക്കണമേ. എന്റെ ജീവിതവും വിചാരങ്ങളും വചനങ്ങളും പ്രവൃത്തികളും ജോലികളും നടപടികളും എന്നിലുള്ള സകലവും എന്റെ ഇഷ്ടപ്രകാരവും മത്സരക്കാരായ പിശാചുകളുടെ ഇഷ്ടപ്രകാരവുമല്ല, നിന്റെ ഇഷ്ടപ്രകാരം ഭരിക്കപ്പെടുമാറാകണമേ. ഞങ്ങൾ നിന്നെയും നിന്റെ പിതാവിനെയും നിന്റെ പരിശുദ്ധ റൂഹായും എന്ന് വന്നാലും തുതിച്ചു പുകഴ്ത്തുവാനായിട്ട് തന്നെ. ആമീൻ. ത്രിയേക ദൈവത്തിന്റെ വലിയതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. സ്നേഹമുള്ള വിശ്വാസികളെ, ഒരു ബുധനാഴ്ചയോട് നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാൻ തക്കവണ്ണം ദൈവം നമ്മളെ അനുഗ്രഹിച്ചു. ധന്യവാർന്ന ഈ ശുശ്രൂഷയിൽ എപ്പോഴും തമ്പുരാന്റെ സാന്നിധ്യമുണ്ട് എന്നുള്ളതിൽ നമുക്ക് ഏറ്റവും സന്തോഷിക്കുകയും നമ്മൾ അനുനിമിഷം നയിക്കുന്ന ദൈവത്തെ നമുക്ക് വീണ്ടും സ്തുതിക്കുകയും വന്ദിക്കുകയും ആരാധിക്കുകയും ചെയ്യാം. ശരീരം കൊണ്ട് നമ്മൾ വിവിധ സ്ഥലങ്ങളിലായിരുന്നാലും മനസ്സുകൊണ്ട് ഒരേപോലെ കർത്താവിന്റെ സന്നിധിയിൽ അരിപ്പാൻ തക്കവണ്ണം ഇടയാകണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഈ ശുശ്രൂഷ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. ജീവിതത്തിൽ പല തലത്തിലുള്ള വ്യാപാരങ്ങളിൽ ഏർപ്പെടാമായിരുന്നിട്ടും ആ സമയങ്ങളൊക്കെ മാറ്റിവെച്ച് ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരുപാട് ആളുകൾ ഇതിൽ ഉണ്ട് എന്നുള്ളത് തന്നെ ഈ ശുശ്രൂഷ വളരെ അനുഗ്രഹീയമായി മുന്നോട്ട് പോകുന്നുള്ളത് ഏറ്റവും വലിയ കാര്യമായിട്ട് നമ്മൾ അതിനെ കാണുകയും ഒക്കെ ചെയ്യുന്നു. പ്രശ്നങ്ങളും പ്രതിബന്ധങ്ങളും നിറഞ്ഞ ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ അത് സാമൂഹികമായിട്ടാണെങ്കിലും അല്ല ആന്തരികമായിട്ടാണെങ്കിലും വ്യക്തിപരമായിട്ടാണെങ്കിലും പല തലങ്ങളിലുള്ള പ്രതിബന്ധങ്ങളെ അറിഞ്ഞും കേട്ടും അനുഭവിച്ചുകൊണ്ട് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഞാനും നിങ്ങളും ഒക്കെ അറിഞ്ഞും അറിയാതെ ഇങ്ങനെയുള്ള പ്രതിബന്ധങ്ങളുടെയൊക്കെ ഭാഗമായി തീർന്നാലും ഏത് പ്രതിബന്ധങ്ങളെ അതിജീവിക്കാൻ തക്കവണ്ണം കഴിവുള്ള ആത്മനാഥന്റെ ജീവിതാനുഭവങ്ങളും ആ ജീവിതാനുഭവങ്ങളിൽ നാം സ്വയം ആ അനുഭവങ്ങളെ നമ്മളും പങ്കാളികളായി തീരുമ്പോൾ ഏത് പ്രതിബന്ധങ്ങൾ അതിജീവിക്കത്തക്കോണമുള്ള ഒരു ആന്തരിക ഉൾപ്രേരണ നമ്മെ അനുശോചനം നയിച്ചുകൊണ്ടിരിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ ഈ ശുശ്രൂഷ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമായി മുഖാന്തരമായി തീരുവാൻ ഇടയാകണമേ എന്ന് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഇപ്പോഴത്തെ സഭയുടെ വൈദിക സംഘം മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. വൈദികർക്ക് പരിശീലനങ്ങളും അതുപോലെ തന്നെ ശുശ്രൂഷകൾക്ക് കൂടുതൽ ഉത്തേജനവും പകർത്തക്കവണമുള്ള ഇതുപോലുള്ള കാര്യങ്ങളിലൊക്കെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടപെടണമേ. അത് സഭയിലുള്ള എല്ലാ വിശ്വാസികൾക്കും വൈദികരുടെ ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹമായി തീരണമേ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കണം. ഇന്നത്തെ ശുശ്രൂഷയ്ക്ക് നമുക്ക് വലിയ അനുഗ്രഹം ഉണ്ടായത് നേരത്തെ ഓർപ്പിച്ചതുപോലെ അങ്കമാലി ഭദ്രാസനത്തിന്റെ ഭദ്രപോലത്തെയായിരിക്കും നാസുയെന്നിയ യൂഹാനോർമ പോളിക്ക പ്രസിഡന്റുടെ സാന്നിധ്യമാണ്. കാലസ് സെന്റ് മേരീസ് വലിയ പള്ളിയിൽ പെരുന്നാളിനനുബന്ധിച്ച് പ്രത്യേകം ക്ഷണിച്ച പ്രകാരം അഭിനന്ദനം മനസ്സുകൊണ്ട് അമേരിക്കയിലേക്ക് വീണ്ടും കടന്നു വന്നു. അരമനയിൽ താമസിക്കണം എന്നുള്ള താല്പര്യം തിരുമനസ് കാണിച്ചതുകൊണ്ട് ഇപ്പോഴ് ഹൂസൺ നമ്മുടെ ഭദ്രാസന അരമനയിൽ താമസിക്കുന്നു. തിരുവയുടെ സാന്നിധ്യം അരമനയ്ക്കും അതുപോലെ തന്നെ നമ്മുടെ ഭദ്രാസനത്തിനും ഈ ദിവസങ്ങളിൽ ഒരുപാട് സന്തോഷവും ഉണ്ടാകും എന്നുള്ളതിൽ സംശയമൊന്നുമില്ല. പ്രത്യേകിച്ച് ഇന്നത്തെ ശുശ്രൂഷയ്ക്ക് തിരുവനയുടെ സാന്നിധ്യം ഉണ്ടായി എന്നുള്ളത് അനുഗ്രഹകരമായ കാര്യമായിട്ട് ഞാൻ ഓർക്കുകയാണ്. ഈ ഒരു പ്രാർത്ഥനയെപ്പറ്റി ഞാൻ പറഞ്ഞ നിമിഷം തന്നെ തിരുവേനി സംബന്ധിക്കുകയും കൃത്യസമയത്ത് തന്നെ ഈ ശുശ്രൂഷ സംബന്ധിക്കുവാൻ തക്കവണ്ണം തിരുമനസ്സുകൊണ്ട് എത്തിച്ചേരുകയും ചെയ്തു. ഇതിനു മുമ്പും ഒരിക്കൽ ഈ ഭദ്രാസനത്തിൽ വന്ന അവസരത്തിൽ തിരുമനസ്സുകൊണ്ട് ഈ ശുശ്രൂഷയിൽ സംബന്ധിച്ചിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ തക്കവണ്ണം ഇടയായി തീർന്നിട്ടുണ്ട്. അങ്കമാലി ഭദ്രാസനം ഈ സഭയിലെ വളരെ മാതൃകാപരമായിട്ടുള്ള ഭദ്രാസനമായിട്ട് ഉയർന്നു വരുന്നു. ആ ഭദ്രാസനത്തിൽ അല്പമൊക്കെ എനിക്ക് അറിവുള്ള ഒരാളാണ്. ഒരുപാട് കൊച്ചു പള്ളികളും അതുപോലെ തന്നെ പലതരത്തിലുള്ള പ്രയാസങ്ങളിൽ കൂടി കടന്നു പോകുന്ന ഭദ്രാസനമാണ് അങ്കമാലി ഭദ്രാസനം. എങ്കിലും ആ പ്രയാസങ്ങളൊക്കെ അതിജീവിച്ചുകൊണ്ട് ഒരു ഏറ്റവും മാതൃകാപരമായിട്ടുള്ള അതിശയപരമായിട്ടുള്ള നേതൃത്വം അഭിയുദ്ധ തിരുമനസ്സിന് കൊടുക്കാൻ സാധിക്കുന്നു എന്നുള്ളത് ദൈവസന്നിധിയിൽ ഓർക്കുകയും തിരുമേനിയുടെ എല്ലാ ശുശ്രൂഷകൾക്കും തമ്പുരാൻ ശക്തി പകരട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. അഭിയുദ്ധ തിരുമനസ്സിനെ നമ്മളെല്ലാവരുടെ പേരിൽ ധന്യമാർന്ന ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. തിരുമനസ്സിന്റെ പ്രസംഗത്തിന് മുമ്പ് ഒരു ഗീതം കൂടെ ദൈവസന്നിധിയിൽ നമുക്ക് സമർപ്പിക്കുകയും അതിനുശേഷം അഭിയുദ്ധ തിരുമനസ്സുകൊണ്ട് തിരുവചന ശുശ്രൂഷ നിർവഹിക്കുകയും ചെയ്യുന്നതാണ്. സുവിശേഷ ഗീതങ്ങളിലെ 216-ാമത്തെ ഗീതം ദൈവസന്നിധിയിൽ നമുക്ക് ചേർന്ന് സമർപ്പിക്കാം. സുവിശേഷ ഗീതങ്ങളിലെ 216-ാമത്തെ ഗീതം എല്ലാവർക്കും പരിചയമുള്ള ഇത്രത്തോളം യഹോവ സഹായിച്ചു, ഇത്രത്തോളം ദൈവം എന്നെ നടത്തി, ഒന്നുമില്ലായെങ്കിൽ നിന്നെ ഉയർത്തി, ഇത്രത്തോളം യഹോവ എന്നെ സഹായിച്ചു.
ഇത്രത്തോളം യഹോവ സഹായിച്ചു, ഇത്രത്തോളം ദൈവം എന്നെ നടത്തി, ഒന്നുമില്ലായ്മയിൽ നിന്നെ ഉയർത്തി, ഇത്രത്തോളം യഹോവ സഹായിച്ചു, ഒന്നുമില്ലായ്മയിൽ നിന്നെ ഉയർത്തി, ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഹാഗറിനെ പോലെ ഞാൻ കരഞ്ഞപ്പോ, യാക്കോബിനെ പോലെ ഞാൻ അലഞ്ഞപ്പോ, ഹാഗറിനെ പോലെ ഞാൻ കരഞ്ഞപ്പോ, യാക്കോബിനെ പോലെ ഞാൻ അലഞ്ഞപ്പോ, മരുഭൂമിയിലെനിക്കു ജീവജലം തന്നെ, ഇത്രത്തോളം യഹോവ സഹായിച്ചു. മരുഭൂമിയിലെനിക്കു ജീവജലം തന്നെ, ഇത്രത്തോളം യഹോവ സഹായിച്ചു, ഇത്രത്തോളം യഹോവ സഹായിച്ചു, ഇത്രത്തോളം ദൈവം എന്നെ നടത്തി, ഒന്നുമില്ലായ്മയിൽ നിന്നെ ഉയർത്തി, ഇത്രത്തോളം യഹോവ സഹായിച്ചു, ഒന്നുമില്ലായ്മയിൽ നിന്നെ ഉയർത്തി, ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഏകനായി നിന്ദ്യനായി പരദേശിയായി നാടും വീടും വിട്ടു ഞാൻ അലഞ്ഞപ്പോ, ഏകനായി നിന്ദ്യനായി പരദേശിയായി ആടും വീടും വിട്ടു ഞാൻ അലഞ്ഞപ്പോ സ്വന്തം നാട്ടിൽ ചേർത്തുകൊള്ളാമെന്നുരച്ചതാതനെന്നെ ഇത്രത്തോളം യഹോവ സഹായിച്ചു. സ്വന്തം നാട്ടിൽ ചേർത്തുകൊള്ളാമെന്നുരച്ചതാതനെന്നെ ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഇത്രത്തോളം ദൈവം എന്നെ നടത്തി. ഒന്നുമില്ലായ്മയിൽ നിന്നെ ഉയർത്തി. ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഒന്നുമില്ലായ്മയിൽ നിന്നെ ഉയർത്തി. ഇത്രത്തോളം യഹോവ സഹായിച്ചു. കണ്ണുനീരും ദുഃഖവും നിരാശയും പൂർണമായി മാറിയിടും ദിനം വരൂ. കണ്ണുനീരും ദുഃഖവും നിരാശയും പൂർണമായി മാറിയിടും ദിനം വരൂ. അന്നു പാടും ദൂതർ മധ്യേ ആർത്തു പാടും ശുദ്ധരും. ഇത്രത്തോളം യഹോവ സഹായിച്ചു. അന്നു പാടും ദൂതർ മധ്യേ ആർത്തു പാടും ശുദ്ധരും. ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഇത്രത്തോളം ദൈവം എന്നെ നടത്തി. ഒന്നുമില്ലായ്മയിൽ നിന്നെ ഉയർത്തി. ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഒന്നുമില്ലായ്മയിൽ നിന്നെ ഉയർത്തി. ഇത്രത്തോളം യഹോവ സഹായിച്ചു.
തിരുവചന ധ്യാനത്തിനായി അഭിയുന്ന തിരുമനസ്സിനെ വളരെ സ്നേഹാദരവോടുകൂടി സ്വാഗതം ചെയ്യുന്നു.
ത്രിയേക ദൈവത്തിന്റെ വന്യ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. എന്നെ കേൾക്കുന്ന വന്യരായ അച്ഛന്മാരെ, സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് എടുത്തിരിക്കുന്നത് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 2:3. അവിടെ കാണുന്നു, വീഞ്ഞു പോരാതെ വരികയാൽ യേശുവിന്റെ അമ്മ അവനോട് അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞു. അവിടെ നടന്ന വിവാഹത്തിന്റെ ചടങ്ങിന് അവർക്ക് കുറവ് വന്നൊരു സംഗതിയെ കുറിച്ച് മനസ്സിലാക്കുകയും അതിനെ തന്റെ പ്രിയ മകനോട് പറയുകയും ചെയ്യുന്ന ഭാഗമാണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. സമൂഹമായി എനിക്ക് പറയാനുള്ളത്, 8-9 വർഷം മുമ്പാന്ന് തോന്നുന്നു ഞാൻ വന്നപ്പോൾ, 8 വർഷമായി കാണും, അന്നും ഇതുണ്ടായിരുന്നു. ഇത്രയും നാളും നിങ്ങളെ ഇത് നടത്തുവാൻ സഹായിച്ച ദൈവത്തെ സ്തുതിക്കുകയാണ്. നവീന സംവിധാനങ്ങളിലൂടെ ഉള്ള ഈ പ്രവർത്തനത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഇങ്ങനെ തുടങ്ങി വയ്ക്കുവാൻ ഇടവരുത്തിയ എന്റെ സഹോദരനായ തിരുമേനിയും പ്രത്യേകിച്ച് ഞാൻ അനുമോദിക്കുകയും ചെയ്യുന്നു. അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും. യോഹന്നാന്റെ സുവിശേഷം 2:3 നോക്കുമ്പോൾ അമ്മ അവിടെ ചെന്ന് മകനോട് പറയുകയാണ് അവർക്ക് വീഞ്ഞില്ല എന്ന്. ആ കല്യാണ സദ്യയെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ കടന്നു വരുന്ന ഏറ്റവും വലിയ സംഗതി, അവർക്കുണ്ടാകും വരുന്നവർക്ക് വേണ്ടി കരുതി വെച്ചിരുന്നതായ വീഞ്ഞ് തീർന്നു എന്ന. അതിനുശേഷം 6 ഭരണി നിറച്ചാണ് മേൽത്തരമായ രീതിയിലുള്ള വീഞ്ഞ് സൃഷ്ടാവിനാൽ ഉണ്ടാക്കപ്പെട്ടത്. അപ്പൊ ഇമ്മണി വലിയ ഒരു കല്യാണ സദ്യ ആയിരുന്നിരിക്കണം. എന്നിരുന്നാലും അവിടെ അവർ വിളിച്ചവരുടെ ലിസ്റ്റിൽ പെട്ട ചിലരെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. അവിടെ പറയുന്നു, അവിടെ കർത്താവിന്റെ യേശുവിനെയും ശിഷ്യന്മാരെയും കല്യാണത്തിന് ക്ഷണിച്ചിരുന്നു എന്നും അതിന് മുമ്പത്തെ വാക്കിൽ കാണുന്നുണ്ട് യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നുവെന്നും. അന്ന് ഒരു പക്ഷേ പാർശ്വൽക്കരിക്കപ്പെട്ട ഒരു സമൂഹത്തെ ആയിരുന്നിരിക്കാം ഇവരൊക്കെയും. എന്നിരുന്നാൽ തന്നെയും കർത്താവിനെയും ശിഷ്യന്മാരെയും അമ്മയെയും വിളിക്കുവാൻ തക്കവണ്ണം വിശാലമായ മനസ്സുള്ള ഒരു ഭവനമായിരുന്നിരിക്കണം ആ കല്യാണ വീട്. ഇത് നാം പ്രത്യേകിച്ച് ഓർക്കണം. ദൈവത്തിന്റെ പ്രവർത്തനം നടക്കണമെങ്കിൽ നാമും നമ്മുടെ കുടുംബവും സമൂഹവും ഇതുപോലെ തന്നെ ദൈവത്തിനു മുമ്പാകെ സമർപ്പിക്കപ്പെട്ടവരായിരിക്കണം. ഒരു മാതൃകാപരമായ ജീവൻ നയിച്ചവരായിരിക്കണം. മാത്രമല്ല, ഈ അമ്മയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ, തമ്പുരാൻ പറ്റ അമ്മയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ കടന്നു വരേണ്ടത്, വേദപുസ്തകം വായിച്ചാൽ നമ്മുടെ മനസ്സിൽ എവിടെയും കാണുന്നില്ല അമ്മ അമ്മയ്ക്ക് വേണ്ടി ഒരു കാര്യം തന്റെ പ്രിയപുത്രനോട് ചോദിക്കുന്നത്. മാത്രമല്ല, ഒരു പ്രത്യേക അവകാശ അധികാരങ്ങളും ഇല്ല. അത്ഭുത പ്രവർത്തനങ്ങൾ തുടങ്ങിയ ശേഷം കർത്താവിനെ സംബന്ധിച്ചിടത്തോളം ഒരു പേരും പെരുമയൊക്കെ കിട്ടിക്കാണും, അതോടെ തന്നെ ശത്രുതയും വർദ്ധിച്ചു കാണും. ഈ പേരും പെരുമയും ലഭിച്ചു കഴിഞ്ഞിട്ടും സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി അമ്മ നിൽക്കുന്നില്ല ഒരു സ്ഥലത്തും. ഏറ്റവും പ്രധാനപ്പെട്ട് നമ്മൾ കാണുന്ന ഇവിടുത്തെയാണ് അടയാളങ്ങളുടെ ആരംഭമായിട്ട് അവിടെ ചെയ്തു എന്നാണ് നാം അവിടെ കാണുന്നത്. കാനാവിൽ വെച്ച് പച്ചവെള്ളത്തെ വീഞ്ഞാക്കിയെന്ന്. ഇത് ഞാൻ ഇന്ന് എടുക്കുവാനുള്ള കാരണം അമ്മയെ കുറിച്ചുള്ള ചിന്തയാണ് നമുക്ക് ഓഗസ്റ്റ് മാസത്തില് പ്രധാനമായിട്ടുള്ളത്. അനൌദ്യോഗികമായിട്ടാണെങ്കിലും സെപ്റ്റംബർ മാസത്തിലും നമ്മുടെ മനസ്സിൽ കടന്നത് അമ്മയെ കുറിച്ചുള്ള ചിന്തയും അമ്മയുടെ മധ്യസ്ഥതയുമാണ്. അമ്മയുടെ മധ്യസ്ഥതയിൽ നാം അഭയം പ്രാപിക്കുമെന്ന് നമ്മുടെ മനസ്സിൽ ഉണ്ടാവേണ്ടത് വിശുദ്ധ കുർബാനക്രമത്തിലെ ആദ്യത്തെ പ്രാർത്ഥന നമ്മുടെ മനസ്സിൽ കുറിച്ചിട്ടേക്കണം. അവിടെ പറയുന്നുണ്ട്, ഞങ്ങൾ നിന്റെ മാതാവിനെയും വിശുദ്ധന്മാരെയും ഓർക്കുന്നു എന്ന് പറഞ്ഞിട്ട് പറയുന്ന മൂന്ന് കാര്യങ്ങളുണ്ട്. ഒന്ന്, അവരുടെ പ്രാർത്ഥനാ സഹായങ്ങളാൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. രണ്ടാമത്, അവരുടെ പുണ്യജീവിതത്തെ അനുകരിപ്പാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. മൂന്നാമത്, അവരെ പോലെ നിനക്ക് ഇഷ്ടരാകുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന്. അമ്മയെക്കുറിച്ച് ഒത്തിരിയേറെ പറയാനുണ്ടെങ്കിൽ തന്നെയും ഞാൻ അതിലേക്ക് പ്രവേശിക്കുന്നില്ല. ഇന്ന് സഭയ്ക്കും സമൂഹത്തിനും അതുപോലെ തന്നെ നമ്മുടെ കുടുംബങ്ങൾക്കും അത്യാവശ്യമായിരിക്കേണ്ട ഒരു സംഗതി മധ്യസ്ഥതയാണ്, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് കഴിയുക. ഞാനും നിങ്ങളും നമ്മുടെ ആവശ്യങ്ങൾ ദൈവമുമ്പാകം നിരത്തുന്നതിനപ്പുറമായി മറ്റുള്ളവർക്ക് വേണ്ടി എന്ത് പ്രാർത്ഥിക്കുവാൻ എന്ത് ചെയ്യുവാൻ കഴിഞ്ഞു എന്ന് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. വിശുദ്ധ കുർബാനയിലെ തക്സയില് കാസായം പിലാസ ഉയർത്തുന്നതിന് മുമ്പ് ഒരു പ്രാർത്ഥനയുണ്ട്. അവിടെ പ്രകാരം പറയുന്നു, കർത്താവേ, നിന്റെ കൃപയും കരുണയും കനുവും കരുതലും ഞങ്ങളിലും ഞങ്ങളുടെ കുടുംബങ്ങളിലും ഞങ്ങളുടെ ഇടവകയിലും ഞങ്ങളുടെ ഭവനങ്ങളിലും വന്ന് വസിച്ച് കവിഞ്ഞൊഴുകണമേ എന്ന്. നമ്മിൽ നിന്ന് ദൈവിക കൃപ കവിഞ്ഞൊഴുകുവാൻ തക്കവണ്ണം നാം പ്രത്യേകം ശ്രദ്ധിക്കുവാനായിട്ട് ഓർക്കണം. നമ്മിൽ അത് മൊത്തമായി കുടിയിരുത്തുകയല്ല വേണ്ടത്, മറ്റുള്ളവരിലേക്ക് അത് പകർന്നു കൊടുക്കുവാനായിട്ട് കഴിയണം. മധ്യസ്ഥ പ്രാർത്ഥനയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഉണ്ടാവേണ്ട ഒന്നാമത്തെ സംഗതി, നാം നമ്മുടെ സ്വാർത്ഥത വെടിഞ്ഞ് മറ്റുള്ളവർക്ക് വേണ്ടി പകർന്നു കൊടുക്കുന്നവരായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതോടൊപ്പം തന്നെ രണ്ടാമത് നമ്മുടെ മനസ്സിൽ വരേണ്ടത്, നല്ല മനുഷ്യരെ നമ്മുടെ സദ്യകളിലായാലും നമ്മുടെ കൂടിവരവിലായാലും നമ്മുടെ ഒത്തിയേറിലായാലും കൂട്ടുവാൻ പ്രത്യേകിച്ച് ഓർക്കണം. രണ്ടാമതായിട്ട് നമ്മുടെ മനസ്സിൽ ഓർക്കേണ്ട ഒരു വലിയ സംഗതി, നമ്മളിടെ പലപ്പോഴും നമ്മളുടെ ലോകപ്രകാരമായ കണ്ണുകൊണ്ട് നോക്കിയാൽ കാണാൻ കുറവുള്ള ചിലരുണ്ടാവും നമുക്ക്. അവരെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കുത്തി നോക്കും, വേദനിപ്പിക്കും, സങ്കടപ്പെടുത്തും, പ്രയാസപ്പെടുത്തും, അവരെ മാനസികവും ശാരീരികവുമായിട്ട് പീഡിപ്പിക്കുവാൻ നമുക്ക് സാധ്യതയുണ്ട്. അങ്ങനെ സംഭവിച്ച ഒരാളായിരുന്നു ഉൽപ്പത്തി പുസ്തകം 19:21-23 വാക്യങ്ങൾ വായിക്കുമ്പോൾ ലോത്ത്. ലോത്തിനെ അവിടുത്തുകാര് വിദേശി നിന്നും മറ്റുമൊക്കെ പറഞ്ഞാണ് അവഹേളിച്ച് സൊദോം ഗൊമോറയിലെ ജനങ്ങൾ. പക്ഷെ അവനെ കാണുവാൻ വന്നതായ ദൂതന്മാരെ പീഡിപ്പിക്കുവാനായിട്ട് വരുന്ന ഒരു സമൂഹത്തെ നമുക്കവിടെ കാണാൻ പറ്റും. ലോത്ത് ആ ദേശം വിട്ടുപോയപ്പോൾ നാം കാണുന്നത് അവിടെ സ്വർഗത്തിൽ നിന്ന് അഗ്നി വർഷിക്കുന്നതാണെന്നുള്ള കാര്യം മറന്നു പോകരുത്. അതാണ് രണ്ടാമത് നാം ഓർത്തിരിക്കുന്നത്. ഒന്ന്, നല്ല മനുഷ്യരെ കൂടെ കൂട്ടുവാനായിട്ട് നമുക്ക് കഴിയണം, അവരുടെ ആലോചന നമുക്കുണ്ടായിരിക്കണം. രണ്ടാമത്, നല്ല മനുഷ്യരെ നമ്മൾ അറിഞ്ഞും അറിയാതെയും വേദനിപ്പിക്കുവാനായിട്ട് ഇടവരുത്. ഒരു പക്ഷേ അവർ മറുത്ത് ഒന്നും പറയാതെ വരുമ്പോൾ, അവരുടെ സങ്കടങ്ങൾ ഉള്ളിൽ ഒതുക്കുമ്പോൾ നമ്മൾ വിചാരിക്കും അവർ തോറ്റുപോയി എന്ന്. ക്രൂശിലെ മൗനം അതിന് ഉദാഹരണമാണ്. വളരെയേറെ മണിക്കൂറുകളോളം കർത്താവിനെ വിസ്തരിച്ചിട്ടും പീഡിപ്പിച്ചിട്ടും കർത്താവ് പറയുന്ന വളരെ ചുരുങ്ങിയ വാക്കുകൾ മാത്രമേ ഉള്ളൂ. പക്ഷെ അവർക്കുള്ള മറുപടി ഏതായിരുന്നു നമുക്കറിയാം. ഒഴിഞ്ഞ കല്ലറ, മൂന്നാം ദിവസം ഒഴിഞ്ഞ കല്ലറ തന്നെ പീഡിപ്പിച്ചവർക്കുള്ളതായ ഒരു മറുപടി കൂടിയായിരുന്നു എന്ന് നമ്മൾ മറന്നുപോകരുത്. മൂന്നാമതായിട്ട് നാം ഓർക്കേണ്ടതായ ഒരു സംഗതി, ഈ നല്ല മനുഷ്യരുടെ സാന്നിധ്യം പലപ്പോഴും നമുക്ക് അനുഗ്രഹമാണ്, നാം അറിയാതെ തന്നെ ഒരനുഗ്രഹമാണ്. ഷൗൽ രാജാവിനെ രാജാവായി വാഴിച്ചപ്പോൾ അവനിലേക്ക് പരിശുദ്ധാത്മ ദൈവാത്മാവ് പ്രവേശിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അവനെ നീക്കം ചെയ്ത് കഴിഞ്ഞപ്പോൾ ദൈവാത്മാവിന് പകരം ഒരു ദുരാത്മാവ് വന്നതായിട്ട് വേദപുസ്തകം സാക്ഷിക്കുന്നുണ്ട്. ആ ദുരാത്മാവ് മാറിപ്പോകുന്നത് എപ്പോഴാണെന്ന് നമുക്കറിയാം. ആ ദുരാത്മാവ് മാറിപ്പോകുന്നത് ദാവീദിന്റെ സാന്നിധ്യം കൊണ്ടാണ്. ദാവീദ് വരികയും കിന്നരം വായിക്കുകയും ചെയ്യുമ്പോൾ ഷൗലിൽ നിന്ന് ദുരാത്മാവ് മാറിക്കൊണ്ടേയിരുന്നു. പക്ഷെ നാം കാണുന്ന ഒരു സംഗതി, ദാവീദിനോട് അസൂയയും ഈഗോയും ഉടുത്തതായ ഷൗൽ ദാവീദിനെ കൊല്ലുവാനായിട്ടാണ് പലപ്പോഴും പണിപ്പെടുന്നത്. ദാവീദ് പക്ഷെ അങ്ങനെ ചെയ്യുന്നില്ല എന്നും കാണുന്നുണ്ട്. അവനിൽ നിന്ന് ദുരാത്മാവ് മാറിപ്പോകുന്നത് ദാവീദ് നിമിത്തമാണെന്ന് ഉൾക്കൊള്ളുവാൻ അവനെ കഴിയാതെ പോകുന്നു. പലപ്പോഴും നമുക്കും അത് ചിന്തിക്ക് എടുക്കാവുന്നതും നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കുന്നുണ്ടോ എന്നുള്ളത് ഓർത്തിരിക്കേണ്ടത് ആവശ്യമാണ്. നല്ല എനർജിയുള്ള, പോസിറ്റീവ് എനർജിയുള്ള ആൾക്കാർ ഇപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കണം. ഭാരതത്തിന്റെ ജ്യോതിഷ മഹാപണ്ഡിതനായിരുന്ന വരാഹമിഹിരൻ പറയുന്നുണ്ട്, വക്രബുദ്ധി, കുടിലത, ചതിവ്, വഞ്ചന, കേഷിണി, കുശുംബ, കുന്നായ്മ എന്നിങ്ങനെയുള്ളവരെ ഭവനത്തിൽ കയറ്റരുത് എന്ന്. അങ്ങനെയുള്ളവരെ കയറ്റിയാൽ അവിടെ നെഗറ്റീവ് എനർജി ഉണ്ടാവുക അത്ര എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുതന്നെയാണ് ദൈവാത്മാവിന്റെ സാന്നിധ്യം നമ്മിൽ ഉണ്ടാകാതെ പോകുന്നത്. നമ്മൾ ഇതൊക്കെ ഉണ്ടെങ്കിൽ ദൈവാത്മാവിന്റെ സാന്നിധ്യം ഉണ്ടാവില്ല. അതിനു പകരം അശുദ്ധാത്മാവിന്റെ സാന്നിധ്യമായിരിക്കും ഉണ്ടാവുന്നത് എന്ന് നാം ഓർക്കണം. അശുദ്ധാത്മാവിന്റെ സാന്നിധ്യവും കുശുംബവും ഈഗോയും നമ്മിൽ കയറിയാൽ ഏത് മനുഷ്യനെയും തച്ചുടയ്ക്കണമെന്ന് നമുക്കൊരു തോന്നൽ ഉണ്ടാവും. അതുണ്ടായിക്കഴിഞ്ഞാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ഏത് അതിര് വരെയും പോകണമെന്ന് തോന്നിയെന്നവർ അത് പിശാചാണ് നയിക്കുന്നത്. കർത്താവ് പറയുന്നുണ്ട്, നിങ്ങൾ അബ്രഹാമിന്റെ മക്കളല്ല, നിങ്ങൾ അതേ സമയത്ത് സാത്താന്റെ മക്കളാണ്, അവന് അടിമയാണ് നിങ്ങളെന്ന് പറയുന്നുണ്ട്. അങ്ങനെ വരാതിരിക്കാനായിട്ട് ഓർക്കുന്നതോടൊപ്പം തന്നെ നല്ല മനുഷ്യരുടെ സാന്നിധ്യത്തെ നാം അനുഗ്രഹമായിട്ട് എടുക്കുകയും ചെയ്യണം. മാത്രമല്ല, നാലാമത് അവർ പറയുന്ന ചില കാര്യങ്ങൾ നമുക്ക് അനുഗ്രഹമായിരിക്കും, അത് ചെയ്യുവാനായിട്ട് നാം പ്രത്യേകിച്ച് ഓർക്കേണ്ടതുണ്ട്. ഉദാഹരണമായിട്ട് ഇന്ന് വായിച്ചതായ വിശുദ്ധ വേദവായനാ ഭാഗത്തിന്റെ 5-ാം വാക്യത്തിൽ കാണുന്നു, മാതാവ് തന്റെ പ്രിയപുത്രനോട് പറഞ്ഞതിന് ശേഷം അങ്ങ് പോവുകയാണ് ചെയ്യുന്നത്. പോയിട്ട് പോകുന്ന വഴി വേലക്കാരോട് പറയുന്നുണ്ട്, ഇവർക്ക് അല്ല, അവൻ നിങ്ങളോട് വല്ലതും പറഞ്ഞാൽ ചെയ്യുവീൻ. 2-ാം അധ്യായം 5-ാം വാക്യം, അവൻ നിങ്ങളോട് വല്ലതും പറഞ്ഞാൽ അത് ചെയ്യുവീൻ എന്ന്. ശരിക്കും പറഞ്ഞാൽ അത്ഭുതം തോന്നുന്ന ഒരു വിഷയമാണ്. കർത്താവ് വെള്ളം നിറച്ചു വയ്ക്കാൻ പറഞ്ഞപ്പോൾ ആ പാത്രമൊക്കെ വൃത്തിയായി കാണുമായിരിക്കും. കാൽ കഴുകാൻ വെച്ചിരുന്നതായ പാത്രമാണ്, അത് നന്നായിട്ട് വൃത്തിയാക്കി അവർ ചെയ്തിരിക്കും. വേലക്കാരത് ഭംഗിയായി ചെയ്യുന്നു, അത്ഭുതം തോന്നുന്നു. കാരണം അടയാളങ്ങളുടെ ആരംഭമായിട്ടാണ് കർത്താവ് അത് ചെയ്തത്. അതിനു മുമ്പ് അത്ഭുത പ്രവർത്തനങ്ങൾ ചെയ്തായിട്ടല്ലോ യോഹന്നാൻ പറയുന്നത്. ആരംഭമാണെന്ന് പറയുമ്പോൾ ആ വേലക്കാർ കർത്താവിന്റെ വാക്കും അമ്മയുടെ വാക്കും എത്രമാത്രം ഉത്തരവാദിത്തോടെ ഏറ്റെടുത്തു എന്ന് വേണം നാം കാണുന്നത്. പാത്രത്തിൽ വെള്ളയ്ക്ക് നിറയ്ക്കുവാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ വെള്ളം നിറച്ചു വയ്ക്കുന്നുണ്ട്. അതവർ ചെയ്തില്ലായിരുന്നു എങ്കിലത്തെ അവസ്ഥ നമുക്ക് ചിന്തിക്കാവുന്നതാ. അവർ ചെയ്യേണ്ട പണി അവർ ചെയ്യണം. ഇത് തന്നെ ഹെസ്കിയേലിന്റെ പ്രവചനത്തിൽ നാം കാണുന്നുണ്ട്. പ്രവാചകനോട് ദേവദൂതൻ പറയുന്നുണ്ട്, ഈ അസ്ഥികൾ ഉയർത്തെഴുന്നേൽക്കുമോ എന്ന്. അത് അങ്ങേക്കറിയാമെന്ന് പറയുമ്പോൾ പറയാണ് അവനോട്, നീ പ്രവചിക്കുക എന്ന് പറയുന്നു. അത് കഴിഞ്ഞിട്ട് പ്രവാചകനോട് പറയുന്നുണ്ട്, നീ കാറ്റുകളോട് പറയാൻ പറയുന്നുണ്ട്. ഓരോരുത്തർക്കും ഇങ്ങനെ ഓരോ ജോലികളുണ്ട്. ഈ പ്രകൃതിയിലുള്ള സകല കാര്യങ്ങൾക്കും അതിൻ്റെതായ ചുമതലകളും ഉത്തരവാദിത്തങ്ങളും ഉണ്ട്. അവർ ഈ വിശുദ്ധരായ മനുഷ്യർ, നമ്മളുടെ ഇടയിലുള്ള നല്ല മനുഷ്യരുടെ നല്ല വാക്കുകൾ കേട്ടനുസരിക്കുവാൻ നമുക്ക് കഴിയണം. ദാവീദിന്റെയും അംശാലോമിന്റെയും ജീവിതം പരിശോധിക്കുമ്പോഴേ നമുക്ക് പ്രത്യേകിച്ച് അറിയാം, അഹിതോഫെൽ ദൈവത്തിന്റെ ദൂത് പറഞ്ഞു കൊടുക്കുന്നവനും ദാവീദിന് ഇഷ്ടമുള്ളവനുമായിരുന്നു. ദൈവത്തിന്റെ ദൂത് പോലെയായിരുന്നു അഹിതോഫെലിന്റെ എന്നാണ് വേദപുസ്തകം സാക്ഷിക്കുന്നത്. അതേസമയം അവൻ കാലുമാറി തന്റെ പുത്രന്റെ പക്ഷം ചേരുകയും ദാവീദിന്റെ പുത്രനായ അബിശാവിന്റെ വശം ചേരുകയും അവിടെ ഉപദേശങ്ങൾ പറഞ്ഞു കൊടുത്ത് അവൾ നടക്കാതെ വരികയും ചെയ്യുന്നുണ്ട്. മാത്രമല്ല, അഹിതോഫലിന്റെ ഉപദേശം തിരസ്കരിച്ച് മറ്റു പലരുടെയും ഉപദേശം സ്വീകരിച്ചതായ അബിശാലോമിനെ കരുവേലകത്തിൽ കുഴുങ്ങി മരിക്കേണ്ട ഗതികേടും വരുന്നുണ്ട്. ഇത് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കേണ്ട ഒരു വലിയ സംഗതിയാണെന്നുള്ള കാര്യം പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ട് അങ്ങനെയുള്ളവരുടെ സാന്നിധ്യം ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യം. അഞ്ചാമതായിട്ട് ഒരു കാര്യം കൂടി പറയാം, അവരുടെ സാന്നിധ്യം ഉണ്ടെങ്കിൽ ഒരു ഗുണം എന്നാന്ന് വെച്ചാൽ അവർ സഹവർത്തിത്വത്തിന്റെ ആപൽ ഘട്ടങ്ങളിൽ അവർ നമ്മളെ സഹായിക്കും. അവരുടെ പ്രാർത്ഥന, അവരുടെ സാന്നിധ്യം, അവർക്ക് ചെയ്യാൻ കഴിയുന്നത് അവർക്ക് ചെയ്യാൻ കഴിയും. അതുകൊണ്ടാണ് നാലു പേര് ചുമന്നുകൊണ്ട് കർത്താവിന്റെ അടുക്കൽ വന്നതായ ആ തളർവാദിയുടെ രോഗിയുടെ അനുഗ്രഹം. കർത്താവ് പറയുന്നുണ്ട്, അവൻ അവരുടെ വിശ്വാസം കണ്ടു, തളർവാദ രോഗിയുടെ അല്ല, തളർവാദ രോഗിയുടെ വിശ്വാസം കണ്ടിട്ട് അവിടെ പറയുന്നില്ല. കൊണ്ടുവന്നവരുടെ വിശ്വാസം കണ്ടിട്ട് കർത്താവ് തളർവാദ രോഗിയോട് പറയുന്നു, നിന്റെ കിടക്ക എടുത്ത് നടക്കുക എന്ന്. ഇത് നമ്മുടെ മനസ്സിലുണ്ടായി. ഈ അഞ്ച് വിഷയങ്ങൾ നമ്മുടെ മധ്യസ്ഥതയെക്കുറിച്ച്, മധ്യസ്ഥ പ്രാർത്ഥനയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇന്ന് നമ്മൾ മധ്യസ്ഥ പ്രാർത്ഥനയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകിച്ച് എടുത്തു പറയട്ടെ. വിശുദ്ധ കുർബാനയിൽ എപ്പോഴും കാർമികൻ പറയും, നിങ്ങളെല്ലാവരും സമാധാനത്താലേ പോകുകയും എന്നേക്കും എനിക്ക് വേണ്ടി പ്രാർത്ഥിപ്പീനെന്ന്. നമ്മുടെ ജനം അത് ചെയ്യുന്നുണ്ടോ എന്ന് ഓരോരുത്തരും, കേൾക്കുന്നവരും അല്ലാത്തവരും, അത് മനസ്സിൽ കുറിച്ചിടേണ്ടതാണ്. നമ്മുടെ സമൂഹത്തിൽ നിന്ന് അത് വിട്ടുപോയില്ലേ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അവരെ നയിക്കുന്നവർക്ക് വേണ്ടി, നടത്തുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നത് ജനത്തിന്റെ വിശുദ്ധന്മാരുടെ, വിശ്വാസ സമൂഹത്തിന്റെ കർത്തവ്യത്തിൽ പെട്ടതാണ് എന്നുള്ള കാര്യം നാം മറന്നു. കൊലോസർക്ക് എഴുതിയ ലേഖനം 4:4 പരിശുദ്ധനായ പൗലോസ്ലീഹ പറയുന്നു, ബന്ധനകാരനമായ സുവിശേഷം പ്രസംഗിപ്പാൻ കഴിയേണ്ടതിന് നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കും. ആത്മാവ് ലഭിക്കുന്നതിന് വേണ്ടി, നന്നായി പ്രസംഗിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടിയും അതാണ് കുർബാനയുടെ അവസാനം. പിരിഞ്ഞു പോകുമ്പോൾ, യാത്ര പറയുമ്പോൾ കാർമികൻ ചെയ്യുന്ന, അത് അച്ഛനായാലും മെത്രാച്ഛനായാലും പരിശുദ്ധ ബാവാതിരുമേനി ആയാലും ആരായാലും, അത് നിങ്ങളോട് അപേക്ഷിക്കുന്നത്, നിങ്ങളോടാണ് മധ്യസ്ഥയെ അപേക്ഷിക്കുന്നത്. ഇത് മറന്നു പോകരുതാത്ത ഒരു വലിയ സംഗതിയാണ്. ഇന്ന് നമ്മൾ അതിന് പകരം ചെയ്യുന്നത് എന്ത് എന്ന് ചിന്തിക്കേണ്ടത്. നാലു പേര് കൂടുമ്പോൾ അവരെ നയിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണോ, അതോ മറ്റു പല ചിന്തകളാണോ, ചർച്ചകളാണോ, ആത്മീയതയെ നശിപ്പിക്കുന്ന രീതിയിലുള്ളതായ സംസാരങ്ങളാണോ എന്ന് ചിന്തിക്കണം. അത് അപകടമാണ് എന്നുള്ള കാര്യം ഞാൻ ഈ സമയത്ത് പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. ഈ സമയത്ത് ഓർത്തിരിക്കേണ്ടതായ ഒരു വലിയ സംഗതി, പലപ്പോഴും ഈ മധ്യസ്ഥ കൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശരിയാണ് ഓക്കെ എന്ന് പറയും. തിരുവേനി അത് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താണ് എന്നാണ് പിന്നത്തെ ചോദ്യം. മാതാവ് കടന്നുപോയി ശരീരപ്രകാരം, പിന്നെ എന്തിനാണ് ജീവിച്ചിരിക്കുന്നവർ തന്നെ പ്രാർത്ഥിച്ചാൽ പോരുന്നു? അങ്ങനെയല്ല. അതാണ് അടുത്ത വിഷയം നമുക്ക് ചിന്തിക്കുവാനായിട്ട് ഉള്ളത്. മരണശേഷം വാങ്ങിപ്പോയവർ ശരീരപ്രകാരം കടന്നു പോകുന്നുവെങ്കിലും അവരും നമ്മോടൊപ്പം ജീവിക്കുന്നു എന്നുള്ള കാര്യം മറന്നു പോകരുത്. അതിന് ഉദാഹരണമാണ് കർത്താവ് 14:9 പറയുന്നത്. അവിടെ പറയുന്നു, ഞാൻ ജീവിക്കുന്നത് കൊണ്ട് നിങ്ങളും ജീവിക്കും. കർത്താവ് അവസാനം 11 പേര് മാത്രമേ ഉണ്ടായിരുന്നു. വിശുദ്ധ യോഹന്നാൻ 13:30 മുതൽ ഉള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ യൂദ അപ്പകണ്ണം വാങ്ങിച്ച് പുറത്തേക്ക് പോയി. പുറത്തേക്ക് പോയി കഴിഞ്ഞ് 10-11 പേരെ എത്തിക്കൊണ്ടാണ് കർത്താവ് തന്റെ അവസാനത്തെ പല കാര്യങ്ങളും ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. 13:31 മുതൽ 14:15-16 പിന്നെ മഹാപുരോഹിത പ്രാർത്ഥന. അത് നമുക്കറിയാം. പിന്നാണ് കഷ്ടാനുഭവത്തിന്റെ കാര്യങ്ങളാണ് പിന്നെ പറയുന്നത്. അതിലെ ഒരു വാക്യമാണ് ഞാനിപ്പോൾ വായിച്ചത് നമ്മുടെ ചിന്തയ്ക്ക് വേണ്ടി. ഞാൻ ജീവിക്കുന്നത് കൊണ്ട് നിങ്ങളും ജീവിക്കും. നമ്മുടെ കർത്താവ് നിത്യനായി ജീവിക്കുകയാണ്, നമുക്ക് വേണ്ടി മധ്യസ്ഥ പറയുകയും കൂടിയാണ്. ആ കർത്താവ് പറയുന്നു, നാം എന്നാളും ജീവിക്കുന്നു. പക്ഷെ എന്ത് വേണമെന്ന് 11 വിശുദ്ധ യോഹന്നാൻ 11:25-26 നാം കാണുന്നു. അവിടെ കാണുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും എന്ന് പറഞ്ഞിട്ട് പറയുന്നു, ജീവിച്ചിരുന്ന എന്നിൽ വിശ്വസിക്കുന്ന ആരും ഒരു നാൾ മരിക്കില്ല. വിശ്വസിക്കുക എന്നത് വാക്കുകൊണ്ടുള്ള കസർത്ത് മാത്രമല്ല. അതിനെക്കുറിച്ച് യാക്കോബ് സ്ലീഹ പറയുന്നുണ്ട്, സാത്താനും ദൈവത്തെ ദൈവം എന്നറിഞ്ഞുകൊണ്ട് വിശ്വസിക്കുകയും ഭ്രമിക്കുകയും ചെയ്യുന്നുവെന്ന്, നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ വാക്കിൽ, നമ്മുടെ പ്രവൃത്തിയിൽ, മറ്റുള്ളവരുടെ അടുപ്പത്തിൽ, സാമീപ്യത്തിൽ, മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള കരുതലിൽ ആ നന്മ നമുക്കുണ്ടാകേണ്ടത് അത്യാവശ്യമാണ്. ഈ നന്മ പലപ്പോഴും നമ്മിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. ഈ വർഷത്തെ സമാജത്തിന്റെ ചിന്താ വിഷയത്തിൽ യോനയുടെ മാതാവ് സറപ്തയിലെ വിധവയായിരുന്നു എന്ന് പറയുന്നുണ്ട്. സറപ്തയിലെ വിധവയുടെ നന്മ എന്ന് പറയുന്നത് അവൾ അവസാനം മരിക്കാൻ പോകുന്ന സമയത്ത് പോലും അവളുടെ പ്രത്യാശ കൈവിടുന്നില്ല. ഒരു വൃദ്ധനായ മനുഷ്യൻ വന്ന് അപ്പത്തിന്റെ ഒരു കഷ്ണം ചോദിക്കുമ്പോൾ അവൾ ആദ്യം തടസ്സം പറഞ്ഞെങ്കിലും അതുണ്ടാക്കി കൊടുക്കുന്നു. ആ മനോബലം നന്മയുടേതാണ്. അങ്ങനെയുള്ള ഉദരത്തിൽ നിന്നും മാത്രമേ നല്ല മക്കൾ ഉരുവാകുകയുള്ളൂ. പ്രശ്നവും പ്രയാസവും കഷ്ടതയും ഉണ്ടായിരുന്ന നീവയിലേക്ക് ദൈവം തമ്പുരാൻ തെരഞ്ഞെടുത്തയക്കുന്നത് യോനയാണെന്നുള്ള കാര്യം നമ്മൾ ഓർക്കും. നമ്മൾ പലപ്പോഴും പുച്ഛമായിട്ട് യോനയെ ദൈവത്തിന്റെ വാക്കേക്കാതെ ഓടിപ്പോയവനെന്നൊക്കെ പറഞ്ഞെന്ന് വരാം. പക്ഷേ കഷ്ടപ്പാടിന്റെ മധ്യത്തിൽ ആരും വിട്ടേച്ചു പോയെന്ന് വരാം. ഇത് നമ്മൾ ഓർത്തിരിക്കേണ്ടത് പ്രത്യേകിച്ച് അത്യാവശ്യമാണ്. മരിച്ചു പോയാലും ജീവിക്കും എന്നതുകൊണ്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രാർത്ഥിക്കുവാനായിട്ട് കഴിയും. ഹാനോക്കിന്റെ കാര്യത്തിൽ നാം അവിടെ കാണുന്നുണ്ട്. അവിടെ പറയുന്നു, ഹാനോക്കിനെ ദൈവം എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. ഞാൻ ഈ പ്രാവശ്യം ഇങ്ങോട്ട് വരുന്ന വഴിക്ക് കൊച്ചി എയർപോർട്ടിൽ നിന്ന് സീൽ ചെയ്തിട്ട് വേറെ ഇത്തിരി സമയം കൂടുതൽ കിട്ടിയതുകൊണ്ട് അവിടെ നിന്ന് പാസ്പോർട്ടെല്ലാം മറച്ചു നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കൊച്ചിയിലെ സീലിൽ എഴുതിയിരിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ്, അതല്ലേ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ പറയാറുള്ള ഡിപ്പാർട്ട്മെന്റ്, നമ്മിൽ നിന്ന് കടന്നുപോയി, ഞാൻ ഇങ്ങോട്ടേ കടന്നുപോയേ ഉള്ളൂ, ഞാൻ ഇപ്പോഴും ഉണ്ട്. നമ്മളെല്ലാവരും അങ്ങനെ തന്നെയാണ് എന്നുള്ള കാര്യം പ്രത്യേകിച്ച് ഓർത്തിരിക്കേണ്ടതുണ്ട്. വിശുദ്ധ കുർബാന അവസാനത്തെ കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞു. കടന്നു പോയാലും ദൈവത്തിലായിരിക്കുന്നതുകൊണ്ട് നമുക്ക് മധ്യസ്ഥ പറയുവാനുള്ള അവസരമുണ്ട്. മാത്രമല്ല, നീതിമാന്മാരുടെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന ഫലിക്കുമെന്ന് ഏലിയാവിനെ ആധാരമാക്കി യാക്കോബ് സ്ലീഹ പറയുന്നുണ്ട്. 6-ാം അധ്യായത്തിൽ നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ, സോറി, 5-ാം അധ്യായം 16-ും 17-ും വാക്കുകൾ പറയുന്നു, നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന ഫലിക്കുന്നു എന്ന്. അത് നമ്മൾ പ്രത്യേകിച്ച് ഓർത്തിരിക്കേണ്ടതുണ്ട്. നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന. കടന്നു പോയാലും ശരീരപ്രകാരം നമ്മൾ ജീവിക്കുന്നുണ്ട്. നാം മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിയും. പ്രത്യേകിച്ച് കടന്നുപോയി കഴിയുമ്പോൾ അവരെ ഇവിടുത്തെ ദുരിതങ്ങളിൽ നിന്നും, ദുഷ്ടതകളിൽ നിന്നും, വേദനകളിൽ നിന്നെല്ലാം വിടുതൽ പ്രാപിക്കുകയാണ് ചെയ്യുന്നത്. യാക്കോ സ്നേഹ പുത്രപിതാവായ യാക്കോ പറയുന്നില്ലേ യശാബ്ദിയോട്, എന്റെ പ്രായം കുറിച്ച് പറയാണ്, എന്റെ പ്രായം, എന്റെ പരദേശവാസകാലം എന്ന് പറഞ്ഞാണ് പ്രായം പറയുന്നത്. അത് കഷ്ടതയും ദുഃഖവും ദുരിതവും നിറഞ്ഞാണ്. നമ്മൾ പാടാറുണ്ടല്ലോ, എൻ പ്രയാണകാലം അല്പകാലം മാത്രം, ഈ ഭൂമിയിലെ വാസം എന്നൊക്കെ പറഞ്ഞ പാടാം. അവിടെയും പറഞ്ഞു, കഷ്ടതയും പ്രയാസവുമാണ്, ഞാൻ പറന്ന് എന്റെ പ്രിയനോട് ചേരും, അവിടെ പോയി മിണ്ടാതിരിക്കും എന്നല്ല പറയുന്നത്. ദാവീദ് രാജാ സങ്കീർത്തനത്തിൽ പല പ്രാവശ്യം ഇതേ ആശയം തന്നെ എടുത്തു പറയുന്നുണ്ട് എന്നുള്ള കാര്യം ഇത്തരണത്തിൽ നിങ്ങളെ ഓർമ്മപ്പെടുത്തട്ടെ. അവസാനമായിട്ട് ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ എന്റെ വാക്ക് ചുരുക്കാമെന്ന് വിചാരിക്കുകയാണ് ചെയ്യുന്നത്. കഷ്ടതയ്ക്ക് വ്യത്യസ്തങ്ങളായ ഫലങ്ങളുണ്ട് എന്നുള്ള കാര്യം നാം ഒരിക്കലും മറന്നു പോകരുത്. മധ്യസ്ഥതയുടെ 1-ാമത്തെ ഉദാഹരണം വേദപുസ്തകത്തിൽ ഉള്ളത് സീനായി മലയിൽ വെച്ച് മോശയുടേതാണ്. മോശ 40 ദിവസം ലീവൊക്കെ എടുത്ത് ദൈവത്തോട് സംഭാഷണം നടത്താനായിട്ട് കയറിപ്പോയതാണ്. കൂടെ ഉണ്ടായിരുന്ന അഹ്റോനെയാണ് ആ ചുമതല ഏൽപ്പിച്ചത്. അഹ്റോൻ മോശയെ പോലെയല്ല. നമുക്ക് പലപ്പോഴും പലരും ചില മുരടനും മൂശയട്ടയൊക്കെ ആയിട്ട് തോന്നുന്നു വരാം. മോശയും അതുപോലെയാണ്, വളരെ റെസ്ട്രിക്റ്റ് ആയിരുന്നു. ദൈവിക വിഷയത്തെ സംബന്ധിച്ചിടത്തോളം വളരെ റെസ്ട്രിക്റ്റ് ആയിരുന്നു. അത് ഇഷ്ടപ്പെടാത്ത ഒരു ആൾക്കാരും അവിടെ ധാരാളം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മോശ പോയപ്പോൾ അഹ്റോന്റെ അടുത്ത് ജനങ്ങൾ കൂടി ഒരു കാളക്കുട്ടിയെ ഉണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞു. ചുറ്റും എല്ലാവർക്കും ഉണ്ടല്ലോ, അതുകൊണ്ട് ചുറ്റും എല്ലാവർക്കും ഉള്ളതായ പോലെ ഒരു കാളക്കുട്ടിയെ അവർക്ക് ഉണ്ടാക്കി കൊടുത്തു. മിസ്രയീമിൽ നിന്ന് അടിമ വീട്ടിൽ നിന്ന് അവരുടെ നിന്ന് മോഷ്ടിച്ചെടുത്തതായ എല്ലാ സ്വർണ്ണാഭരണങ്ങളും ഉണ്ട്. അതെല്ലാം കൊണ്ട് നല്ല 1-ാം തരം കാളക്കുട്ടി ഉണ്ടാക്കി കൊടുത്തു. അതുമായിട്ട് ആർപ്പുള്ളി എന്തൊരു രസമായിരുന്നു അവർക്ക്, എത്ര ആനന്ദമായിരുന്നു. നമ്മുടെ പെരുന്നാളുകൾ ഇപ്പോൾ അങ്ങനെയാണ് നടക്കുന്നത്. ആഘോഷങ്ങളുടെ തിമിർപ്പാണ്. ദൈവമുണ്ടോ എന്ന് പോലും ചിന്തിക്കാതെ ആഘോഷങ്ങളുടെ തിമിർപ്പിലാണ് നമ്മൾ പലപ്പോഴും പെരുന്നാളുകളും അതുപോലെ തന്നെ പ്രാർത്ഥനകളുടെയും ആഘോഷങ്ങൾ നമ്മൾ നടത്തുന്നത്. ഇത് നമ്മൾ മറന്നു പോകരുത്. അവരെ ആഘോഷ തിമിർപ്പിലായിരിക്കുമ്പോഴാണ് മോശയും നമ്മുടെ ദൈവ സർവാധിപതിയായ സൃഷ്ടാവും കൂടെ ഇറങ്ങി വരുന്നത്. അവിടെ ഇറങ്ങി വരുമ്പോൾ ദൈവം മോശയോട് ഒരു ചോദ്യം ചോദിക്കുന്നു, താഴെ കേൾക്കുന്നത് എന്താണ്? ദൈവത്തിന് അറിയാഞ്ഞിട്ടല്ല ചോദിച്ചത് മോശയുടെ വായിൽ നിന്ന് വരുവാൻ. അടുത്ത നിമിഷത്തിൽ തന്നെ ദൈവം പറയുന്നുണ്ട്, ഞാൻ ഇറങ്ങിച്ചെന്ന് ഇവരെ നശിപ്പിക്കും, ഇവരനുസരണം കെട്ട ജനമാണ് എന്ന് പറയുകയാണ് ചെയ്യുന്നത്. അവിടെ മോശ ചെയ്യുന്നത് നമുക്കറിയാം, ആ പിളർപ്പിൽ ജനത്തിന്റെയും ദൈവത്തിന്റെയും മുമ്പിൽ നിന്നിട്ട് മധ്യസ്ഥ പറയുന്നു, അരുതേ എന്റെ ദൈവമേ എന്ന്. ആ വിളി, നിലവിളി, ആ സങ്കടയാചന, ആ മധ്യസ്ഥത ദൈവം തമ്പുരാൻ കേൾക്കുന്നതായിട്ട് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയും. എത്ര ഭംഗിയായിട്ട് തന്നെ ദൈവത്തിന്റെ ഇഷ്ടനായ മോശ അത് നിർവഹിച്ചു. അതാണ് മധ്യസ്ഥയുടെ ഏറ്റവും വലിയ ആദ്യത്തെ ഉദാഹരണവും നാം കാണുന്ന വേദപുസ്തകത്തിൽ. രണ്ടാമത് വീണ്ടും നാം കാണുന്നുണ്ട് ദൈവത്തിന് സ്നേഹിതനായ അബ്രഹാമിന്റെ കാര്യം. മധ്യസ്ഥന്റെ ആദ്യത്തെയല്ല, ആദ്യത്തെ അബ്രഹാം പിതാവിന്റേതാണ്. അബ്രഹാം പിതാവിന്റെ മധ്യസ്ഥത കാണുന്നുണ്ട്. 18 അധ്യായത്തിൽ നാം കാണുന്നുണ്ട് മൂന്ന് പുരുഷന്മാരെ കണ്ടിട്ട് അവരെ സ്വീകരിക്കുവാൻ ചെല്ലുന്ന, ക്ഷീണിച്ചു പോകുന്ന മനുഷ്യരാണ്. അവരെ കണ്ടിട്ട് തലപൊക്കി നോക്കി മൂന്ന് പേര് ക്ഷീണിച്ചു പോകുന്ന, അവരെ വിളിച്ചുകൊണ്ട് വന്ന് അവർക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ട്. കാലും കൈയും എല്ലാം കഴുകി അമ്മച്ചിയൊക്കെ വിളിച്ചു കൂട്ടി ഭക്ഷണം എല്ലാം കൊടുത്തു കഴിഞ്ഞ് പോകാൻ നേരത്താണ് മനസ്സിലാവുന്നത് പരിശുദ്ധത്വത്തെയാണ് തങ്ങൾ സ്വീകരിച്ചതെന്ന്. നല്ല മനുഷ്യരുടെ സാന്നിധ്യത്തെ പ്രതീക്ഷിക്കുന്ന, നല്ലപോലെ സൽക്കരിക്കുന്ന, മറ്റുള്ളവരോട് നന്മ മാത്രം ചെയ്യുന്ന അബ്രഹാമിനെ നമുക്കവിടെ കാണാം. പോകുമ്പം പറയാണ്, അടുത്ത വർഷം നിങ്ങൾക്ക് ഒരു കുഞ്ഞുണ്ടാവും. അപ്പോഴാണ് മനസ്സിലാവുന്നത് വന്നത് തൃപ്തമാണ് ചില്ലറക്കാരല്ല എന്ന്. പോകുന്ന വഴിയിൽ അബ്രഹാമിനോട് പറയുന്നു, തന്റെ സ്നേഹിതനോട് രഹസ്യങ്ങൾ മറച്ചു വെക്കുകയില്ലല്ലോ എന്ന് പറഞ്ഞ് സൊദോം ഗൊമോറയുടെ നാശത്തെ കുറിച്ച് പറയുക. സൊദോം ഗൊമോറയുടെ നാശത്തെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞിട്ട് നാം അവിടെ കാണുന്നത് അബ്രഹാമിന്റെ മധ്യസ്ഥതയാണ്. അബ്രഹാം പറയുന്നുണ്ട്, അവരെ നശിപ്പിക്കരുത് ദൈവമേ, അവർ കുറച്ച് നല്ല മനുഷ്യരുണ്ടെങ്കിൽ അവർ നിമിത്തം 40 തുടങ്ങി എണ്ണാൻ, എണ്ണി എണ്ണി 10 ചെന്ന് അവസാനിച്ചിട്ടും ആൾക്കാരെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. അകപ്പാടെ അവിടെ ഉണ്ടായിരുന്നത് ലോത്തും കുടുംബവും മാത്രം. അവിടെ സ്നേഹിതനായ ദൈവത്തിന്റെ സ്നേഹിതനായ അബ്രഹാമിന്റെ മധ്യസ്ഥതയ്ക്ക് ഒരു ഗുണവും കിട്ടുന്നില്ല എന്നും കാണും. കാരണം അബ്രഹാമിന്റെ ദൈവത്തോടുള്ള അടുപ്പക്കുറവോ അല്ലെങ്കിൽ ദൈവത്തിന് അബ്രഹാമിനുള്ള സ്നേഹത്തിന്റെ കുറവോ അല്ല, അത്രമാത്രം ക്രൂരരായിരുന്നു അവർ. ഞാനും നിങ്ങളും നമ്മൾ മധ്യസ്ഥരായി കരുതുന്ന അമ്മയുടെയും മാർത്തോമാ സ്ലീഹായുടെയും പരിമല തിരുമേനിയുടെയും ഒക്കെ മധ്യസ്ഥതയ്ക്ക് പറ്റാത്ത രീതിയിൽ നമ്മുടെ സമൂഹത്തെയും ഇടവകയെയും സമൂഹത്തെയും കൊണ്ടെത്തിക്കുവാനായിട്ട്, രാഷ്ട്രത്തെയും കൊണ്ടെത്തിക്കുവാൻ ഇടവരരുത്. നാം പ്രാർത്ഥിക്കുന്ന സമൂഹമാണ്, മധ്യസ്ഥത നമുക്ക് ആവശ്യമാണ്. നാം ഓർക്കുക, അവരുടെ മധ്യസ്ഥത നമുക്ക് ലഭിക്കണമെങ്കിൽ നാം ആയിരിക്കുന്ന പ്രകാരം, ദൈവത്തിന് ഹിതകരമായിരിക്കുന്ന പ്രകാരമായിരിക്കാൻ തക്കവണ്ണം പ്രത്യേകിച്ച് ഓർക്കണം. ദൈവത്തിന് മുമ്പാകെ നമ്മളുടെ കള്ളത്തരങ്ങൾ മനസ്സിലാവുകയില്ല എന്ന് നാം വിചാരിക്കരുത്. നാം ഓർക്കുക, നാം ആയിരിക്കുന്നിടത്ത് നമ്മെ തന്നെ വിളിച്ചവന്റെ അത്ഭുത ഗുണങ്ങൾ, അത്ഭുത അന്ധകാരത്തിൽ തന്റെ അത്ഭുത പ്രകാശത്തെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തെരഞ്ഞെടുക്കപ്പെട്ട ജാതിയായി രാജകീയ പുരോഹിത വർഗമായി തീരുവാനായിട്ട് നമുക്ക് കഴിയണം. നമ്മെ വിളിച്ചിരിക്കുന്നത് ദൈവത്തിന്റെ അത്ഭുത അത്ഭുത കാര്യങ്ങളെ പ്രസ്താവിക്കുവാനായിട്ടാണ്. നമ്മുടെ നാവ് നമുക്ക് തങ്കരിക്കുന്നത് നല്ല കാര്യങ്ങളെ പറയുവാനായിട്ടാണ്. തിന്മയെ സംസാരിക്കുവാനും തിന്മയ്ക്ക് വളമിടുവാനും തിന്മയെ പ്രോത്സാഹിപ്പിക്കുവാനുമല്ല എന്നുള്ള കാര്യം ഓർക്കുക. കാരണം നാം ദുഷ്ട മനുഷ്യരല്ല, നാം നല്ല മനുഷ്യരായിട്ട് ജീവിപ്പാനായിട്ടാണ് ദൈവം വിളിച്ചിരിക്കുന്നത്. രാജകീയ പുരോഹിത വർഗത്തിലെ അംഗങ്ങളാണ് ഞാനും നിങ്ങളും എന്നുള്ള കാര്യം ഓർക്കുക. അതുകൊണ്ട് ഞാനും നിങ്ങളും നമ്മൾ ആയിരിക്കുന്ന രീതിയിൽ, നമുക്ക് കഴിയുന്ന രീതിയിൽ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനും, സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനും, സമൂഹത്തിന് വേണ്ടി പ്രാർത്ഥിപ്പാനും, നിങ്ങളുടെ നയിക്കുന്ന ബലഹീനരായ ഞങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനും, അതുപോലെ തന്നെ ഞങ്ങളും അതുപോലെ തന്നെ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നവരായിരിക്കാൻ കഴിയേണ്ടതിന് മുട്ടിപ്പായിട്ട് ദൈവമുമ്പാകെ അടുത്തിയെല്ലാം ഇന്നത്തെ ധ്യാന ചിന്ത ദൈവാനുഗ്രഹത്തോടുകൂടി ആയിരിക്കട്ടെ എന്ന് പ്രത്യേകിച്ച് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. മധ്യസ്ഥത വളരെ ചെറിയ കാര്യമായിട്ട് കരുതരുത്. ഹൃദയവിചാരങ്ങൾ അറിയുന്നവനാണ് നമ്മുടെ ചുറ്റുമുള്ളത്, അവന്റെ ശക്തി നമുക്ക് ചുറ്റുമുണ്ട് എന്നുള്ള കാര്യം മറന്നു പോകരുത്. നാം മറ്റുള്ളവർക്ക് വേണ്ടി പറയുമ്പോൾ നമുക്കും അതിന്റെ അനുഗ്രഹം ഉണ്ടായിരിക്കും. തൈലം കോരുന്ന കൈകളിൽ തീർച്ചയായിട്ടും തൈലത്തിന്റെ സ്വര സ്വന്ത വാസന അനുഭവപ്പെടും എന്നുള്ളതും മറന്നു പോകരുത്. നമ്മെ ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനയിൽ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് പറയാനായിട്ട് അവസരം ദേവനമ്പുരാൻ നൽകി, വീണ്ടും ഒരിക്കലൂടെ ഇത് പറയാനായിട്ട് കഴിഞ്ഞു. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ബലഹീനനായ എന്നെ വീണ്ടും വീണ്ടും ഓർക്കണമേ എന്നും നമ്മുടെ സഭയുടെ ഇന്നത്തെ പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലും ഞങ്ങൾക്ക് കൂടുതൽ അനുഗ്രഹങ്ങളും കൃപയും വേണ്ടുന്ന രീതിയിൽ ദൈവം തമ്പുരാൻ ഇച്ഛിക്കുന്ന രീതിയിൽ നയിക്കുവാൻ ഞങ്ങൾക്ക് ശക്തി കിട്ടേണ്ടതിനോട് പ്രാർത്ഥിക്കാം. ഞങ്ങളും ബലഹീനരും കുറവുള്ളവരുമായ മനുഷ്യരാണ്. നിങ്ങളെ നടത്തുന്നവരെ നിങ്ങൾ വേദനിപ്പിക്കുവാനായിട്ട് ഇടവരരുത്. എല്ലാ അനുഗ്രഹങ്ങളും നേർന്നുകൊണ്ട് ബാക്കി ഒരുക്കുന്നു. ദൈവമേ അനുഗ്രഹിക്കട്ടെ.
വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യത്തെ ആസ്പദമാക്കിക്കൊണ്ട് അഭിനന്ദന മനസ്സ് ഏറ്റവും ശ്രദ്ധേയമായ ആകർഷകമായ ഒരു ചിന്ത നമുക്ക് പകർന്നു തന്നതിലുള്ള സ്നേഹവും സന്തോഷവും തിരുമനസ്സിനെ അറിയിക്കുന്നു. നിരന്തരം നമ്മൾ വായിച്ചു കേട്ടിട്ടുള്ള ഒരു സംഭവവും ഒരു വാക്യമാണെങ്കിൽ തന്നെയും തിരുമനസ്സുകൊണ്ട് ഈ ഒരു വാചന വാക്യത്തെ അടിസ്ഥാനപ്പെടുത്തി ആശയങ്ങൾ നമുക്ക് പറഞ്ഞു തന്നപ്പോൾ അതിലൊരു ഒരു പുതുമയുടെ സൗന്ദര്യം ഉണ്ടായിരുന്നു എന്നുള്ളൊരു സംശയമൊന്നുമില്ല. നല്ല ബന്ധങ്ങള് നല്ലവരാക്കി തീർക്കുവാൻ തക്കവണ്ണം നമ്മളെ ഇടയാക്കി തീർക്കുന്നു. അതുകൊണ്ട് ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നല്ല ബന്ധങ്ങളെ സ്വീകരിക്കത്തക്കവണ്ണം നമ്മൾ ജീവിക്കണം എന്നുള്ളൊരു വലിയ ആഹ്വാനം, അതൊരു മധ്യസ്ഥതയുടെ ദൈവമാതാവിന്റെ മധ്യസ്ഥതയൊക്കെ അടിസ്ഥാനമാക്കിക്കൊണ്ട് അദ്ദേഹം തിരുമനസ് നമുക്ക് പറഞ്ഞു തന്നു. ദൈവമാതാവിന്റെ ആ നല്ല ബന്ധമാണ്, ആ കുടുംബം മാതാവിനെയും ശിഷ്യമാരെയും സ്വീകരിച്ചു. ആ നല്ല ബന്ധമാണ് അവരുടെ കുറവുകളൊക്കെ മാറ്റി ഭൂമി ഉള്ളിടത്തോളം കാലം കാനാവിലെ കല്യാണം, അവിടുത്തെ വധുഭവം, വരന്മാര് തലമുറകളുടെ ഹൃദയങ്ങളിൽ അവിസ്മരണീയമായി നിലനിൽക്കുവാൻ തക്കോണം ഇടയാക്കി തീർത്തത്. ഒരുപക്ഷെ ആ ബന്ധങ്ങൾ നമ്മുടെ ജീവിതത്തിലും നമ്മൾ വിളിച്ചടുപ്പിക്കുമ്പോൾ നമ്മളെയും നല്ലവരും ശ്രേഷ്ഠരുമാക്കി തീർക്കും എന്നുള്ളൊരു സംശയമൊന്നുമില്ല. നമുക്കറിയാം മാതാവിന്റെ ജീവിതം നെഞ്ചത്ത് ചേർത്ത് പിടിച്ച ഒരുപാട് മനുഷ്യര് ലോകത്തിലെ ഉന്നതങ്ങളിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. അല്ലെ, സ്ലീഹമാരുടെ ജീവിതമൊക്കെ ശൈലിയാക്കി മാറ്റിയിട്ടുള്ള മനുഷ്യരൊക്കെ ഇന്ന് മനുഷ്യരായിട്ട് മാറ്റപ്പെടാറുണ്ട്. കാരണം നല്ല ബന്ധങ്ങളെ നമ്മൾ നല്ലവരാക്കി തീർക്കുന്നു. ദൈവമാതാവിന്റെ സാന്നിധ്യം എലിസബത്തിന്റെ വീട്ടിൽ ചെന്നപ്പോൾ ഉദരത്തിൽ കിടന്ന കുഞ്ഞ് പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞ് ദൈവത്തെ സ്തുതിച്ചതായിട്ടൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ നല്ല ബന്ധങ്ങൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾ രൂപപ്പെടുത്തിയെടുക്കുവാനും അതിൽ കൂടി ആ ബന്ധങ്ങൾ ആ ബന്ധത്തിൽ നിലനിന്ന മനുഷ്യർ എങ്ങനെയായിരുന്നു അതുപോലെ നമ്മളുമായി തീരുവാൻ തക്കവണ്ണം, നമ്മുടെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം ഇടയാക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് വീണ്ടും പ്രാർത്ഥിക്കുന്നു. ഏറ്റവും അനുഗ്രഹീതമായ ഒരു ചിന്ത പകർന്ന് വളരെ ശാന്തമായ ശബ്ദത്തിൽ വളരെ ഹൃദയത്തിൽ ഉൾക്കൊള്ളത്തക്കവണ്ണം ചിന്തോദ്ദീപകമായ ഒരാശയം പകർന്ന് നമ്മളെ ധന്യമാക്കിയ അഭിനന്ദ തിരുമനസ്സിനോടുള്ള സ്നേഹവും നന്ദിയും ഒരിക്കൽ കൂടി അറിയിക്കുന്നു. തുടർന്നും തിരുമേനിയുടെ സാന്നിധ്യം ഈ ശുശ്രൂഷയിൽ ഉണ്ടാകണമേ എന്ന് വളരെ വിനയത്തോടുകൂടി അപേക്ഷിക്കുന്നു. ഈ ശുശ്രൂഷയെ അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രത്യേകമായിട്ട് ഈ സമയത്ത് തിരുമനസ്സിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുള്ള അവസരമാണ്. മധ്യസ്ഥ പ്രാർത്ഥനയുടെ പേര് വായിക്കുന്നതിന് മുമ്പ് സുവിശേഷ ഗീതത്തിലെ സമർപ്പണ ഗീതത്തിന്റെ ഏതാനും മധ്യസ്ഥ ഗീതം പാടിക്കൊണ്ട് ഈ ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എന്നുടയവനെ നീ എന്നെ കൺമണി പോൽ കാത്തിയിടണമേ എന്നുള്ള പാട്ട് ദൈവസന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം. എന്നുടയോനെ നീ എന്നെ കൺമണി പോൽ കാത്തിയിടണമേ, നിൻ ചിറകാലെ മറച്ചു പാരി ന്നെ കാക്കണമേ, ഒളിവായി നോക്കിടാതന്റെ കണ്ണുകളെ നീ കാക്കണമേ, വഞ്ചനകേൾക്കാതടിയന്റെ കാതുകളെയും കാക്കണമേ, എന്നാധാരങ്ങൾക്കെന്നും നീ കാവലതായും നിൽക്കണമേ, എന്നുള്ളിൽ ദോഷം ചെയ്യുവാൻ ഉള്ള വിചാരമുദിക്കരുതേ, കർത്താവേ നല്ല വിവേകം വർദ്ധിപ്പിക്കണമെന്നിൽ നീ സൗരഭ്യത്താൽ നിന്നയനി ിംബപ്പെടുത്താനിടവരണേ, ഐഹിക നേട്ടത്തിനു പകരം
നിന്നെ സമ്പാദിപ്പാനു നിന്നെ സ്നേഹിച്ചി ലോകം നിരസിപ്പാനും കൃപ ചെയ്യുക.
മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുള്ള പേരുകൾ ഈ സമയത്ത് വായിക്കുന്നു. സോമന തോമസ്, സുമ സണ്ണി, ആലീസ് ജോസഫ്, മോളി താമരവേലിൽ, രൂപൻ, ഡാനിയൽ, മിനി, മാത്യു അബ്രഹാം, അബ്രഹാം മാത്യു, കെ സി വർഗീസ്, അലക്സാണ്ടർ, എൽദോസ്, ആരോൺ, അലക്സ്, ജോൺ സി തോമസ്, ആനി, മറ്റാരെങ്കിലും നമ്മുടെ ഓർമ്മയിലുണ്ടെങ്കിൽ അവരുടെ സൗഖ്യത്തിനായിട്ട് ദൈവസന്നിധിയിൽ നമുക്ക് അവരെ ഓർക്കാം. അതോടൊപ്പം തന്നെ ഏറ്റവും വേർപെട്ട് ദുഃഖം അനുഭവിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവരെയും ദൈവസന്നിധിയിൽ ഉറക്കുകയും അവരുടെ സൗഖ്യത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ബാറയ്ക്കുമോർ, ഞങ്ങളെ സ്നേഹിക്കുന്ന കരുണയുള്ള ദൈവമേ, സങ്കീർഹീതമായ ഈ നിമിഷം ഞങ്ങൾക്ക് ദാനമായിട്ട് തന്നു. പ്രത്യേകിച്ച് അവിടുത്തെ അഭിഷേകത്തിൽ കൂടി നല്ല വാക്കുകളെ കേൾക്കാൻ തക്കോണം അവിടെ ഞങ്ങൾ അനുഗ്രഹിച്ചു. ദൈവമേ, അങ്ങയെ ജീവിതത്തിൽ ചേർത്ത് പിടിച്ച് അങ്ങയോട് ചേർന്ന് ജീവിപ്പാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കണമേ. അതോടൊപ്പം അങ്ങയ്ക്ക് വേണ്ടി ജീവിച്ച ആളുകളെയും ഞങ്ങളുടെ ജീവിതത്തിൽ ചേർത്ത് പിടിപ്പാനും അവർ പഠിപ്പിച്ചിട്ടുള്ള നല്ല മാതൃകകളെ ഉൾക്കൊണ്ട് അവരെ അനുകരിപ്പാനും അവരെ പിൻപറ്റുവാനും ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. ഈ ലോകത്ത് ജീവിക്കുമ്പോൾ പലതരത്തിലുള്ള പ്രതികൂലതയിൽ കൂടി ഞങ്ങൾ കടന്നു പോകേണ്ടതാകുന്നു എങ്കിലും അവിടുന്ന് ഞങ്ങളെ കൂടി ഇരുന്ന് ബലപ്പെടുത്തി ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് രോഗത്തിൽ കൂടി കടന്നു പോകുന്ന ആളുകളുടെ പേരുകൾ ഞങ്ങൾ ഓർത്തു. ഞങ്ങൾ പേര് പറയാൻ വിട്ടുപോയിട്ടുള്ളവരും പേര് പറയാത്തവരുമായ അനേകം ആളുകൾ അവരെയൊക്കെ ഞങ്ങൾ വീണ്ടും ഓർക്കുകയും അങ്ങയുടെ സൗഖ്യത്തിനായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. വേദനയോടുകൂടി, ഹൃദയവേദനയോടുകൂടി സമീപിക്കുന്നവർക്കൊക്കെ അങ്ങയുടെ നോട്ടവും സ്പർശനവും ഒക്കെ ആശ്വാസവും ധൈര്യവും പകർന്നതുപോലെ തമ്പുരാനെ, വേദനയെ കൂടി കടന്നു പോകുന്ന ഇതിന്റെ മക്കളെയൊക്കെ അവിടെ നിന്ന് ആശ്വസിപ്പിക്കണമേ. ജീവിതത്തിലുണ്ടാകുന്ന രോഗത്തിന്റെ ഭീകരതയും രോഗം മൂലമുളവാക്കുന്ന അസ്വസ്ഥതകളും ഒക്കെ മറക്കത്തക്കവണ്ണം അതിനപ്പുറമായ അങ്ങയുടെ സ്നേഹം അവർ തിരിച്ചറിയുവാൻ, അങ്ങനെ രുചിച്ചറിയുവാൻ തക്കവണ്ണമുള്ള സാധ്യതയായി രോഗത്തിന്റെ നിമിഷങ്ങൾ ആക്കി തീർക്കുവാൻ അവരെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ചികിത്സിക്കുവാൻ തക്കവണ്ണം വകയില്ലാതെ പ്രയാസപ്പെടുന്നവര്, ചികിത്സിച്ചിട്ടും പ്രയോജനമില്ലാതെ കഷ്ടപ്പെടുന്നവരെയൊക്കെ തിരുമുമ്പാ സമർപ്പിക്കുന്നു. അവരോടൊക്കെ അങ്ങയുടെ കരുണയും കടാക്ഷവും ഉണ്ടാകണമേ എന്ന് പ്രത്യേകമായിട്ട് അങ്ങയുടെ മുമ്പാകെ യാചിക്കുന്നു. ജീവിതത്തിൽ രോഗങ്ങൾ പ്രയാസങ്ങളൊക്കെ കടന്നു വരുന്നപ്പോൾ ദൈവം അറിയാതെയല്ല, ആ ദൈവസ്നേഹത്തിന്റെ വെളിപ്പെടുത്തലാണെന്നുള്ള തിരിച്ചറിവ്, വേദനയുടെ മധ്യത്തിലും അങ്ങനെ ആരാധിച്ച് സ്തുതിപ്പാൻ തക്കവണ്ണം, അതിൽ കൂടി ആനന്ദം കണ്ടെത്തുവാൻ തക്കവണ്ണം ഓരോ മക്കളെയും ഇടയാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഉറ്റവർ വേർപെട്ട് ദുഃഖം അനുഭവിക്കുന്ന കുടുംബാംഗങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് ശക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യണമേ. ദൈവമോര കുഞ്ഞുങ്ങളെ അങ്ങയുടെ മുമ്പാകെ സമർപ്പിക്കുന്നു. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളുടെയൊക്കെ സ്കൂള് തുറന്ന് സ്കൂളിലേക്ക് പോകുന്ന അവസരങ്ങളിൽ അവരുടെ യാത്രയിലൊക്കെ അങ്ങയുടെ ശ്രദ്ധ കൂടെ ഉണ്ടാകണമേ. അവരുടെ ചുവട് വെക്കുന്ന മേഖലകളിൽ ഓരോന്നും അങ്ങയുടെ സൂക്ഷ്മമായ നോട്ടം ഉണ്ടാകുവാൻ തക്കവണ്ണമേ. ഒരു കുഞ്ഞുങ്ങൾ പോലും തെറ്റിപ്പോകാതെ നന്മയിൽ വളരുവാൻ തക്കവണ്ണം അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേക പ്രലോഭനങ്ങളും അങ്ങനെയുള്ള താല്പര്യങ്ങളും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ലോകത്തിൽ വിവേകത്തോടും ബുദ്ധിയോടും കൂടെ ഉയരങ്ങളിലെ ജ്ഞാനം അനുഭവിച്ച് കാര്യങ്ങളെ വിവക്ഷിക്കാനുള്ള കഴിവും പ്രാപ്തിയൊക്കെ നിന്റെ കുഞ്ഞുങ്ങൾക്കാണെന്ന് പ്രദാനം ചെയ്യണമേ. യുവാക്കന്മാർ യുവതികളെ ഒക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരെയൊക്കെ അവിടെ നേർവഴിക്ക് നയിക്കണമേ. കുടുംബജീവിതം നയിക്കുന്ന മാതാപിതാക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കുടുംബത്തിൽ സ്നേഹവും സന്തോഷവും എളിമയും ഒക്കെ ഉണ്ടാകുവാൻ തക്കൊണ്ടിടയാക്കണമേ. വാർദ്ധക്യത്തിലിരിക്കുന്ന മാതാപിതാക്കളെ ഓർക്കുന്നു. ഇവിടെ നാട്ടിലവിടെ കഴിഞ്ഞ നല്ല മാതാപിതാക്കളെ അവിടെ ഓർക്കുന്നു. ഒന്ന് ബലപ്പെടുത്തണമേ. വിവാഹത്തിന് വേണ്ടി ഒരുങ്ങുന്ന കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവർക്ക് അനുയോജ്യരെ പങ്കാളി പണ്ടക്കൊണ്ട് സഹായിക്കണമേ. കുഞ്ഞുങ്ങളില്ലാതെ പ്രയാസപ്പെടുന്ന ദമ്പതികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കുടുംബമായി സന്തോഷിപ്പാൻ നല്ല തലമുറകളെ കൊടുത്ത് വാഴ്ത്തി അനുഗ്രഹിക്കണമേ. ജോലിയില്ലാതെ പ്രയാസപ്പെടുന്നവരെയും ജോലി നഷ്ടപ്പെട്ടവരെയും ഒക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ജോലി ചെയ്യുന്നവർക്ക് ജോലി സ്ഥിരതയും ചെയ്യുന്ന തൊഴിലിനൊക്കെ നല്ല പ്രതിഫലം ലഭിക്കാൻ കൊണ്ട് സഹായിക്കണമേ. ലഭിക്കുന്ന പ്രതിഫലമൊക്കെ നന്മയോട് ഉപയോഗപ്പെടുത്താനുള്ള മനസ്സും ഇവർക്ക് പ്രദാനം ചെയ്യണമേ. സഭയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സഭയെ നയിക്കുന്ന പരിശുദ്ധ ഭാവതിരുമേനിയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ സഭയെ നയിക്കാനുള്ള കഴിവും പ്രാപ്തിയും അടുത്ത ദാസൻ പ്രദാനം ചെയ്യണമേ. പ്രത്യേകിച്ച് ഓരോ ഭദ്രാസനത്തെയും നയിക്കുന്ന തിരുമേനിമാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇന്ന് തിരുവചനം ശ്രവിക്കാൻ തക്കനിടയാക്കിയ അപ്പീന്ന് തിരുമനസിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ ശുശ്രൂഷകളെയും ദൈവമായിരിക്കുന്ന ഭദ്രാസനത്തെയൊക്കെ തിരുമുമ്പ സമർപ്പിക്കുന്നു. ഈ ഭദ്രാസനത്തിന്റെ അപ്പീന്ന് യോസഫ് തിരുമേനി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവം ഒരുപാട് പ്രതികൂല സാഹചര്യങ്ങളിൽ കടന്നു പോകുമ്പോൾ അങ്ങ് നിന്റെ ദാസന് വഴികാട്ടിയായിരിക്കണമേ. ഏത് പ്രതിബന്ധങ്ങളെയും അതിജീവിച്ച് മുന്നോട്ട് പോകാൻ തക്കവണ്ണം ഇസ്രായേൽ ജനങ്ങളെ നയിച്ച മോശയെ പോലെ ആ ആത്മാവ് നിന്റെ ദാസനോട് പ്രദാനം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് വെളിച്ചവും വെട്ടവും ഒക്കെ കൊടുത്ത് വഴിതെളിയിക്കണമേ. സഭയിൽ നടക്കുന്ന വൈദിക മീറ്റിംഗിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അതൊക്കെ ഏറ്റവും അനുഗ്രഹമായി തീരുമാനത്തക്കൊണ്ടിടയാക്കി തീർക്കണമേ. സഭയുടെ ആത്മിക സംഘടനകളെയും വിഷം പ്രവർത്തനങ്ങളെയും അവിടെ പ്രവർത്തിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ ദേശത്തെ മാതൃദേശത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വീണ്ടും ഞങ്ങളെ തന്നെ വളരെ താഴ്മയോടുകൂടി സമർപ്പിക്കുന്നു. ഈ കൂട്ടായ്മ ഏറ്റവും അനുഗ്രഹമായി തീരുമാനത്തക്കൊണ്ട സംഗതിയാക്കണമേ. ഇതിൽ സംബന്ധിക്കുന്നവരെയൊക്കെ അവിടെ നിന്ന് വാഴ്ത്തണമേ. ഞങ്ങളുടെ ഓരോ കൂട്ടായ്മകളും ഞങ്ങളെ കൂടുതൽ ഞങ്ങളുടെ ബോധങ്ങളെ വിചാരങ്ങളെ ഒക്കെ ശുദ്ധീകരണത്തിലേക്ക് നയിപ്പാൻ തക്കൊണ്ട് സഹായിക്കണമേ. ഞങ്ങളുടെ സകല വാങ്ങിപ്പോർക്കും സ്വർഗീയ ഊർജ്ജത്തിൽ ആശ്വാസം നൽകണമേ. നിന്നെ നിന്റെ പിതാവിനെ പരിശുദ്ധാത്മാൻ എന്ന് വന്നാളും സ്തുതിച്ചു വാഴ്ത്തുവാനായിട്ട് തന്നെ. ആമേൻ. ആശീർവാദം.
സ്ലാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രൻ തമ്പുരാന്റെ കൃപയും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധ റൂഹായുടെ സംബന്ധവും ആവാസു നമ്മോടുകൂടെയും നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളോടെയും നാം ഓർത്ത് പ്രാർത്ഥിപ്പാൻ കടപ്പെട്ടിരിക്കുന്നവരുടെ മേലും നമ്മോട് പ്രാർത്ഥിപ്പാൻ ആവശ്യപ്പെട്ടിരിക്കുന്നവരുടെ മേലും രോഗികളായിരിക്കുന്നവരുടെ മേലും മനോവേദന അനുഭവിക്കുന്നവരുടെ മേലും പഠിക്കുന്ന കുഞ്ഞുങ്ങളുടെ മേലും വിവിധ രോഗങ്ങളാൽ വലയുന്നവരുടെ മേലും നമ്മിൽ വായിൽ പോയിരിക്കുന്ന വിശ്വാസികളായ മരിച്ചവരുടെ മേലും ഇപ്പോഴും എല്ലാ സമയത്തും എന്നാളും ഉണ്ടായിരിക്കുമാറാവട്ടെ.
അനുഗ്രഹീതമായ ശുശ്രൂഷയിൽ സംബന്ധിച്ച് എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ഒരിക്കൽ കൂടി വളരെ മനോഹരമായ ഒരു ചിന്ത പകർന്ന് നമ്മളെ ധന്യമാക്കി അവസരത്തിന് മനസ്സിലുള്ള സ്നേഹം അറിയിക്കുന്നു. തുടർന്നും അങ്ങ് ഇവിടെ ഉള്ള സമയങ്ങളിലൊക്കെയും ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമെന്ന് പ്രത്യേകമായിട്ട് അപേക്ഷിക്കുന്നു. വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഈ ശുശ്രൂഷ സംബന്ധിക്കുന്ന എല്ലാ വൈദിക ശ്രേഷ്ഠരോടുള്ള സ്നേഹവും നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ നിരന്തരം ഇതിൽ സംബന്ധിക്കുന്ന എല്ലാ ദൈവമക്കളെയും വീണ്ടും ദൈവകരങ്ങളിൽ സമർപ്പിക്കുകയും പ്രത്യേകിച്ച് രോഗികളായിട്ട് നമ്മൾ പേരോർത്ത് പ്രാർത്ഥിച്ചവരെയൊക്കെ വീണ്ടും ഉറക്കി അവരുടെ സൗഖ്യത്തിനായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുന്ന പ്രത്യേകിച്ച് ഇതിന്റെ അസോസിയേറ്റീവ് ചുമതലയുള്ള പ്രിയപ്പെട്ട മനോജിനെ ഉറക്കുകയും പ്രത്യേകമായിട്ടുള്ള നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. ബൈബിൾ വായിച്ച ശ്രീമതി ജോളിയോടുള്ള സ്നേഹം അറിയിക്കുന്നു. അല്പമായ അധികമായോ ശുശ്രൂഷയ്ക്ക് വേണ്ടി സഹായിക്കുന്ന എല്ലാവരെയും വീണ്ടും ഓർക്കുകയും നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. ദൈവം ഏവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.